ആർപ്പു വിളിയോട് പുതിയ സൃഷ്ടിയിൽ മുന്നോട്ട് ജനമേ, യേശുവിൻ പിന്നാലെ, 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 യേശുവിൻ പിന്നാലെ. ഞങ്ങളുടെ സ്വകീയ പിതാവേ, അങ്ങ് അടിയനിൽ ജീവിക്കുകയാലും ക്രിസ്തുവിലൂടെ അങ്ങ് ലോകത്തിലേക്ക് വെളിപ്പെടുകയാലും നന്ദിയോടെ സ്തോത്രം. അങ്ങയുടെ ഓമന കുഞ്ഞുങ്ങളുടെ ഹൃദയങ്ങളെ അങ്ങ് തുറന്നു കൊടുത്താട്ടെ. അവരെ ക്രിസ്തുവിൽ അങ്ങുമായി ഒന്നാക്കി തീർക്കുവാൻ അങ്ങ് സഹായിച്ചാട്ടെ. എല്ലാ ദുഷ്ടന്റെ തന്ത്രങ്ങളെയും ദുരുപദേശങ്ങളെയും തകർത്തെറിഞ്ഞ് അങ്ങ് മുന്നോട്ട് അയ്യപോകയാൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവേ, ഞങ്ങൾ ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു, നന്ദി പറയുന്നു. മഹത്വം എല്ലാം യേശു ക്രിസ്തു നാമത്തിൽ പിതാവേ, ഹല്ലേലൂയ. പ്രിയരെ, വീണ്ടും കർത്താവ് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ദൈവത്തിന്റെ സന്ദേശവുമായി നിങ്ങൾ അടുക്കൽ കടന്നു വരിക. സഹോദരനെ സഹായിച്ചതിനായി സ്തോത്രം ചെയ്യുകയാണ്. ഈ ദൈവത്തിന്റെ വചനം ജനത്തെ രണ്ടായിക്കു. ദൈവരാജ്യത്തിന്റെ വചനത്തിന്റെ പ്രത്യേകത അങ്ങനെയാണ്. യേശു ക്രിസ്തുവിന്റെ കയ്യിലുള്ള ദൈവരാജ്യത്തിന്റെ വചനം, കർത്താവിന്റെ വചനം പറഞ്ഞു, വീശുമുറ യേശുവിന്റെ കയ്യിലുണ്ട്. അവൻ കലത്തെ മുറ്റും വെടിപ്പാക്കി, ഗോതമ്പ് കളപ്പുരെ ശേഖരിക്കും പതിർ കെടാത്ത തീരിട്ട് ചുറ്റിപ്പാറ്റി. യേശു ക്രിസ്തുവിന്റെ കയ്യിലെ തന്റെ വീശുമുറമാണ് ദൈവരാജ്യ സുവിശേഷവും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. പ്രിയ സഹോദരങ്ങളെ, ഈ സന്ദേശം നമ്മുടെ ജീവിതത്തിന് ഒരു വഴിത്തിരിവായിരിക്കും, അനുഗ്രഹമായിരിക്കും, ജനത്തെ രണ്ടായിട്ട് മുറിക്കുന്നതായിരിക്കും. കോലാടുകളെയും ചെമ്മരിയാടുകളെയും, കളയെയും ഗോതമ്പിനെയും രണ്ടായിട്ട്. ഗോഡ് സ്പ്ലിറ്റ് ഓപ്പറേഷൻ ചില നാളുകളായി, ശ്രദ്ധിച്ചാട്ടെ, ചില നാളുകളായി ഗോഡ് സ്പ്ലിറ്റ് ഓപ്പറേഷൻ, സ്വർഗത്തിലെ ദൈവം നമ്മുടെ ജീവിതത്തിൽ കേൾക്കുവാൻ അനുവദിച്ചു. പലർക്കും ഒരു ചിന്തയുണ്ട്, എന്തുകൊണ്ടാണ് ഈ സന്ദേശം ഇപ്പോഴും വന്നത്? ചിലരൊക്കെ പറയുന്നത് ഇങ്ങനെയല്ല, നേരത്തെ, അതായത് ഒരു ദേവാസനോട് പറഞ്ഞ നേരത്തെ മര്യാദയ്ക്ക് പ്രസംഗിച്ചുകൊണ്ടിരുന്ന ദേവാസന, ഇപ്പൊ എന്താ ഇങ്ങനെ പ്രസംഗിക്കുന്നത്? സഹോദരങ്ങളെ, ഈ വചനം വിട്ട് ഇടത്തോട്ടോ വലത്തോട്ടോ തിരിഞ്ഞിട്ടുണ്ട് എനിക്ക് ചൂണ്ടിക്കാണിക്കാം. വചനത്തിൽ ഇല്ലാത്തത് എന്തെങ്കിലും പ്രസംഗിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് ചൂണ്ടിക്കാണ്. ഒരുപക്ഷെ കേൾക്കുന്നത് നമ്മൾ ഇതിനു മുമ്പ് പഠിച്ചത് വിപരീതമായിരിക്കും, അത് ശരിയാ. നമ്മൾ നമ്മളെ തുലനം ചെയ്യേണ്ടത് ക്രിസ്തുവുമായിട്ട്, മറ്റു വ്യക്തിത്വങ്ങളായിട്ടല്ല, ബൈബിളിലെ വചനങ്ങളായിട്ട്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ബൈബിളിലെ വചനവുമായിട്ടോ ക്രിസ്തുവുമായിട്ടോ ചേരുമ്പോൾ പൊരുത്തപ്പെടാത്തതുണ്ടെങ്കിൽ ചൂണ്ടിക്കാണിക്കുക. ഇതിനാണെന്നറിയാമോ, മാറുവാൻ തയ്യാറാ, മനസ്സ് പുതുക്കാൻ തയ്യാറാ. ഞാൻ പറഞ്ഞ ശരിയെന്ന് പറയുന്ന വ്യക്തിയല്ല, പകരം വചനം ശരിയെന്ന് പറയുന്ന വ്യക്തിയാണ്. ദൈവത്തിന്റെ വചനം, ശരിയായ ദൈവത്തിന്റെ വചനം. ശ്രദ്ധിച്ച് ഇവിടെ എന്തുകൊണ്ടാണ് ഗോഡ് സ്പ്ലിറ്റ് ഓപ്പറേഷൻ ഇപ്പോൾ പ്രസംഗിക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ, എനിക്കറിയാവുന്ന ഒറ്റ കാര്യമുള്ളൂ, ഞാൻ അകത്തത് കേൾക്കുന്നത് പുറത്തേക്ക് പറയും. ഞാനിത് ഭൂമിയിലെ ജനത്തിൽ നിന്ന് പഠിക്കുന്നതല്ല. നിങ്ങൾ സന്ദേശങ്ങൾ കേട്ടാൽ അറിയാം, വേറൊരാളുടെ കോപ്പി ആണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകും. പണ്ടൊക്കെ ഞാൻ ദേവദാസന്മാരെ കേട്ടൊക്കെ പ്രസംഗിക്കാറുണ്ട്, വേറൊരാളുടെ കോപ്പിയാണ് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. പക്ഷെ നിങ്ങൾ ഈ കേൾക്കുന്ന സന്ദേശമൊന്നും ഈ ഭൂമിയിൽ നല്ലൊരു പങ്ക് കേൾക്കാത്തതാണ്. പലർക്കും ദൈവത്തിന്റെ ആത്മാവ് വെളിപ്പെടുത്തി കൊടുത്ത് പറഞ്ഞിട്ടുണ്ടാവും, പക്ഷെ നിങ്ങൾ കേൾക്കുന്ന സന്ദേശം ഒരു വ്യത്യസ്തമാണ്. പക്ഷെ ഇത് മുഴുവൻ ബൈബിളിന് അധിഷ്ഠിതമാണ്. മറഞ്ഞു കിടന്നതിന്റെ ദൈവം പുറത്തേക്ക് ഇറക്കത്തില്ല. മത്തായി 24:14 രാജത്വത്തിന്റെ സുവിശേഷം, അന്ത്യനാളിൽ അല്ലെങ്കിൽ സകല ജനത്തിന് സാക്ഷ്യമായി ലോകത്തിൽ എല്ലാവരും പ്രഖ്യാപിക്കപ്പെടും, അതോടെ അവസാനം. അതാണ് അന്ത്യനാളിൽ, അതാണ് ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് യേശു പ്രസംഗിച്ചതാ, യേശു ശിഷ്യന്മാർക്ക് പ്രസംഗിക്കാൻ കൊടുത്തതാ. കൃപയാൽ എന്നെയും ദൈവത്തിൽ തിരഞ്ഞെടുത്തു, ദൈവത്തിന്റെ വലിയ ദയ. ഇത് കേൾക്കുവാൻ നിങ്ങൾക്കൊരവസരം, പ്രിയ സഹോദരങ്ങളെ, നമ്മൾ കേൾക്കുന്ന സാധാരണ നമ്മുടെ ചിന്തയിലെ സുവിശേഷം അല്ല. ഉറക്കെ സ്തുതിക്കേ, ഹല്ലേലൂയ്യ പറയേ, ഇതാ നിന്നെ വിടുവിക്കാൻ പോകുന്നു. ഇതൊന്നും നിങ്ങൾ ഇതിൽ കേൾക്കത്തില്ല. ദൈവത്തെ സ്തുതിക്കേണ്ടത് നമ്മുടെ കൾച്ചർ ആരും പറയുമൊന്നും വേണ്ട. ഹല്ലേലൂയ്യ. യേശുക്രിസ്തു രക്ഷകനായി സ്വീകരിച്ച ഏതൊരു വ്യക്തി ഓൾറെഡി വിടുതൽ പ്രാപിച്ചു കഴിഞ്ഞു. ഹല്ലേലൂയ്യ. ഇനി ആ വ്യക്തി വിടുതൽ പ്രാപിക്കുന്നത് അവന്റെ ചിന്താമണ്ഡലത്തിൽ നിന്നാണ്. തെറ്റായ ചിന്തകളാൽ അവൻ കെട്ടപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് ദൈവത്തിന് നമ്മൾ സത്യങ്ങൾ അറിയുകയും സത്യങ്ങൾ സ്വതന്ത്രമാക്കുകയും ചെയ്യും. പക്ഷേ സ്വതന്ത്രമാകാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലെങ്കിലോ, സൗഖ്യമാകാൻ നിനക്ക് മനസ്സുണ്ടോ എന്ന് കർത്താവ് ചോദിച്ചു. പകരം ഞാൻ ഇന്ന് അറിഞ്ഞതാണ് ശരി എന്ന് പറഞ്ഞിരിക്കുകയല്ല വേണ്ടത്. കർത്താവ് പറഞ്ഞ സത്യം നിങ്ങൾ അറിയുമ്പോൾ സത്യങ്ങൾ സ്വതന്ത്രമാണ്. വിശുദ്ധൻ ഇനിയും തന്നെ തന്നെ വിശദീകരിക്കണം. ഇതൊരു യാത്രയാണ്. അപ്പൊ എന്തുകൊണ്ടാണ് ഇത് ഇപ്പോൾ പ്രസംഗിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കർത്താവിന്റെ സത്യത്തിൽ പ്രകാശിപ്പിച്ചത് എങ്ങനെയാണ്? കർത്താവിന്റെ വചനത്തിലെ സന്ദേശം എന്ന് പറയുന്നത് യേശു കർത്താവ് രക്ഷകനായി സ്വീകരിച്ച് പിന്നെ കർത്താവ് പറയുന്ന സന്ദേശം ഫോളോ മീ എന്നാണ്. ഫോളോ മീ, എന്നെ അനുഗമിക്കുക. അനുഗമിക്കുക എന്ന് പറഞ്ഞൊരു യാത്രയാണ്. ആ യാത്ര എങ്ങോട്ടേക്കുള്ളതാണ് ഒന്നറിയാമെങ്കിൽ ഒന്ന് പറഞ്ഞേ, സ്വന്തമായിട്ട് പറഞ്ഞേ, അല്ലെങ്കിൽ അകത്തുള്ള കർത്താവിനോട് തന്നെ പറഞ്ഞേ, അല്ലെങ്കിൽ ചുറ്റുമുള്ള ദൂതന്മാരോടൊന്നും പറഞ്ഞേ. ദൈവരായ മൊത്ത സ്പിരിറ്റ് വേൾഡ്, നമ്മൾ കാണുന്ന പോലെ ശരീരത്തിന്റെ പുറത്തുള്ള ജഡഭുജങ്ങളല്ല ആ യാത്ര. പിതാവിന്റെ അടുക്കിലേക്കുള്ള യാത്രയാണ്. ഏത് പിതാവിന്റെ അടുക്കിലേക്കുള്ള? യേശു ക്രിസ്തു പറഞ്ഞ ഏക സത്യ ദൈവമായ നമ്മളുടെ പിതാവ്. യേശു പറഞ്ഞു, ഞാൻ എന്റെ പിതാവ് നിങ്ങളുടെ പിതാവിന്റെ അടുക്കിലേക്ക് കടന്നു പോകുന്നു, എന്റെ ദൈവവും നിങ്ങളുടെ ദൈവവുമായി എന്റെ അടുക്കിലേക്ക് കടന്നു പോകുന്നു. ആ ദൈവത്തിന്റെ അടുക്കിലേക്കുള്ള യാത്രയാണ് ക്രിസ്തുവിനെ അനുഗമിച്ചുകൊണ്ടുള്ള. ഞാൻ ഈ പറയുന്ന ഏതെങ്കിലും വാക്ക് ബൈബിളില്ലെങ്കിൽ നിങ്ങൾ എന്നെ ചൂണ്ടിക്കാണിക്കണോ? ആ യാത്രയാണ് സ്വർഗീയ പിതാവിന്റെ അടുക്കിലേക്കുള്ള. അപ്പൊ അനുഗമിച്ചുകൊണ്ടുള്ള യാത്രയിൽ നിങ്ങൾ ശ്രദ്ധിക്കും, നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ എല്ലായ്പ്പോഴും ഇതാ ഈ ദുബായിലെ റോഡ് പോലത്തെ റോഡുകളാണ് ചിന്തിക്കുന്നത്. ദുബായിലെ റോഡ് എന്റെ മോൾ ഒരിക്കലും നാട്ടിൽ നിന്ന് വന്നപ്പോ വണ്ടി കേറിയ ഉടനെ തന്നെ ഞാൻ ഷാർജ എയർപോർട്ടിൽ നിന്ന് പിക്ക് ചെയ്ത് വണ്ടി കേറിയ ഉടനെ ആ റോട്ടിൽ നിന്ന്, ഓ നമ്മുടെ റോഡ് എന്തൊരു സുഖം, എന്തൊരു സുഖം എന്ന അർത്ഥത്തിൽ വളരെ ആശ്വാസം. ഇന്ത്യയിൽ നിന്ന് വന്നതിന് ശേഷം ഈ റോട്ടിലേക്ക് ഇറങ്ങിയപ്പോ, കാരണം അത്രയ്ക്ക് സ്മൂത്ത് ആയിട്ട് റോഡ് പോയിരിക്കുന്നത്. നിങ്ങൾ ചിന്തിക്കുന്നു ഈ ദൈവരാജ്യത്തിലേക്കുള്ള യാത്ര അതേപോലത്തെയാണ് അല്ലേ? അല്ല, കർത്താവ് പറഞ്ഞു ഈ വഴി ഇടുക്കമുള്ളതാണ്, ഞെരുക്കമുള്ളത്. ഹല്ലേലൂയ. ഇടുക്കവും ഞെരുക്കവും ഉള്ളത് ഉള്ളവളെല്ലാം കടക്കണമെങ്കിൽ പോരാടണം. ചുമ്മാ ഒന്നും പോകാൻ പറ്റത്തില്ല, പോരാടണം. ചുമ്മാ പാട്ട് പാടി ഒന്നും പോകാൻ പറ്റത്തില്ല, പാട്ടൊക്കെ പാടിക്കോ, പക്ഷെ അതുകൊണ്ടൊന്നും കേറില്ല, പോരാടണം. അപ്പൊ ഈ വഴി പോകുമ്പോ ചില സ്ഥലത്ത് വരുമ്പോ ഈ വഴി ഉണ്ടാക്കുന്ന കൺസ്ട്രക്ഷൻ, എസ്പെഷ്യലി ഹില്ലി ഏരിയ കൺസ്ട്രക്ഷൻ കടന്നു വരുമ്പോ, ഞാനൊക്കെ ആയിരിക്കുന്ന സ്ഥലത്ത് മലകളുണ്ട്, അപ്പൊ അതിലൂടെ ഒരു റോഡ് വെട്ടണമെങ്കിൽ നല്ല മരുഭൂമിയുണ്ട്, മരുഭൂമിയിലൂടെ റോഡ് വെട്ടണം, വലിയ കുഴപ്പമില്ല, ആ മണ്ണെന്ന് ഉറപ്പിച്ചാൽ മതി. പക്ഷെ മലയിലൂടെ റോഡ് വിടണമെങ്കിൽ ആ മല ഇടിക്കണം, അല്ലെങ്കിൽ മല തുരന്ന് പോകണം, അല്ലെങ്കിൽ മലയിലൂടെ റോഡ് വെട്ടി 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 മുകളിൽ കയറി താഴെ ഇറങ്ങിയൊക്കെ വരണം, അല്ലെങ്കിൽ മല ഇടിക്കണം. അപ്പൊ ഈ നാളുകളിൽ യേശുവിനെ അനുഗമിച്ചുള്ള യാത്രയിൽ നമ്മളൊരു പ്രത്യേക സ്ഥലത്തെത്തിയിരിക്കുകയാണ്. ഒരു വമ്പൻ മലയാണ്, വമ്പൻ മല. ദേവാലയം പണിയുവാൻ തൊക്കെ വേണോ സെറുബാബേലും കൂട്ടിട്ടു, അതായത് പൊളിച്ചു കളഞ്ഞ ദേവാലയം. ബാബിലോൺ രാജാവായി നെബുക്കദ്നേസർ പൊളിച്ചു കളഞ്ഞ ദേവാലയം, അത് പണിയുവാൻ തൊക്കെ വേണം സെറുബാബേലും കൂട്ടിട്ടും വന്നപ്പോൾ അതീതത്തിന്റെ മുമ്പിൽ വമ്പൻ തടസ്സം. നാട്ടുകാര് ശത്രുക്കളൊക്കെ കൂടി വമ്പം തടസ്സം. ഗവൺമെന്റിനെ അപ്രോച്ച് ചെയ്യുന്നു, അവർ നേരിട്ട് വന്ന് ഭീഷണിപ്പെടുന്നു, വമ്പം തടസ്സം. ദൈവത്തിന്റെ ആത്മാവ് സക്കറിയ പ്രവാചകനോട് പ്രവചിച്ചു, സെർബാബേലെ നിന്റെ മുമ്പ് നിൽക്കുന്ന മഹാപർവ്വതം അത് സമഭൂമിയായി തീരും, കൃപ കൃപ എന്ന ആർപ്പുവിളിയോടെ നിങ്ങൾ ആണിത്തള്ളി കഴിക്കും. ലോകത്തിലെ ആരൊക്കെ എന്തൊക്കെ ലോക സാമ്രാട്ടായ ഇതാ ലോകത്തിലെ ചക്രവർത്തിമാർ മുമ്പിൽ വന്നാൽ ദൈവത്തിന്റെ വചനം പ്രിയ കുഞ്ഞെ നിനക്കുണ്ടോ? നീ ജയിക്കും. കാരണം ബൗണ്ടറികൾക്കുള്ളിൽ നിൽക്കുന്ന കറൻസി അല്ല ഡോളർ അല്ല യൂറോ അല്ല റുപ്പി അല്ല ദിനാർ അല്ല ദിർഹം അല്ല നിന്റെ കയ്യിലുള്ളത്, സർവപ്രപഞ്ചത്തെയും തിരയ്ക്കുന്ന ദൈവത്തിന്റെ വചനമാണ് നിന്റെ കയ്യിലുള്ളത്. നീ വീഴില്ല, നീ വീഴുന്ന വിഷയമേയില്ല. നീ വീഴണമെങ്കിൽ നിന്റെ ദൈവം വീഴണമാണ്. പക്ഷെ ഒരു കാര്യം ഉറപ്പാകണം, പാപത്തിന് പിശാചിന്റെ ഇടം കൊടുക്കുക ജീവിതത്തിൽ. God will be with you. Hallelujah. അതുകൊണ്ട് ഇപ്പോൾ ഇതാ ഒരു വലിയ പർവ്വതം മുമ്പിൽ വന്ന് നിൽക്കുകയാണ്. എന്താണ് ആ പർവ്വതം? ദൈവ ഇഷ്ടത്തെ മനുഷ്യർ കാണാതിരിക്കുവാനുള്ള ഒരു പർവ്വതം. ആ പർവ്വതം ഒരു സന്ദേശമായി ജനത്തിന്റെ മനസ്സിൽ പിശാച് ഇട്ടുകൊടുത്തിരിക്കുക. ബൈബിളിൽ ഇല്ലാത്ത ഒരു സന്ദേശം, പക്ഷെ വളരെ സ്പിരിച്വൽ ആയിട്ട് തോന്നുന്ന ഒരു സന്ദേശം. സാധാരണ ഒരു മനുഷ്യൻ മനസ്സിലാക്കാൻ കഴിയാത്ത, ഇതൊരു ചതിയുടെ സന്ദേശമാണെന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത സന്ദേശം ഇട്ടുകൊടുത്തിരിക്കുക. ഈ സന്ദേശത്തിൽ തട്ടി ഇത് ജനം നിൽക്കുകയാ. അതൊരു കോട്ട പോലെ, എറിഹ കോട്ട പോലെ ഒരു കോട്ടയായിരുന്നു മനുഷ്യന്റെ മനസ്സിന്റെ ഉള്ളിൽ. അതുകൊണ്ട് ശ്രദ്ധിച്ചോ, ഇന്ന് ക്രിസ്ത്യാനികളിൽ നല്ലൊരു രൂപം, ഓൾമോസ്റ്റ് ഓളെന്ന് വേണമെങ്കിൽ പറയാം. ചിലർക്ക് നല്ലൊരു പങ്കെന്ന് പറഞ്ഞില്ലെങ്കിൽ വിഷമമാണ്. ഞങ്ങളെ കൂടി ചേർത്ത് പറഞ്ഞില്ലേ സഹോദരങ്ങളെ, അതങ്ങ് ഏറ്റെടുത്തോന്നേ. എന്തിനാ? മറ്റുള്ളവരുടെ നന്മയ്ക്ക് വേണ്ടി. നിങ്ങൾ നന്മയുടെ പാതയാണെങ്കിൽ നിങ്ങളെ കൂടെ ചേർത്ത് പറഞ്ഞെങ്കിൽ അതും കൂടി അങ്ങ് ഏറ്റെടുത്തിട്ട് എവിടെയെങ്കിലും കുറവുണ്ടെങ്കിൽ ഇതാ ജീവിതത്തിൽ പരിഹരിക്കാൻ ഏൽപ്പിച്ചു കൊടുക്കുക. ഞാൻ എന്റെ ജീവിതത്തിൽ ഫോളോ ചെയ്യുന്ന ഒരു മാർഗമാണ്. പലരുടെയും വാക്കുകൾ എന്നെ വേദനിപ്പിക്കും, സന്തോഷിപ്പിക്കുന്ന വാക്കുകളും വേദനിപ്പിക്കുമ്പോൾ കർത്താവിനെ പഠിപ്പിച്ചൊരു കാര്യം എന്ന് പറയുന്നത് അതിനോട് പ്രതികരിക്കാതെ അവര് പറഞ്ഞ വിഷയം എന്റെ ജീവിതത്തിൽ ഉണ്ടോ എന്ന് നോക്കാം. ചില സമയത്തൊക്കെ ഞാൻ അത് പ്രതികരിച്ചു, എന്നാൽ തുടർന്ന് എന്നെ പഠിപ്പിച്ചു പ്രതികരിക്കാതെ അങ്ങനെ ഒരു വിഷയം എന്റെ ജീവിതത്തിൽ ഉണ്ടോ എന്ന് നോക്കിയിട്ട് ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ ദൈവകൃപയിൽ ശരണപ്പെടുക. ഇല്ല എങ്കിൽ അവരറിവില്ലാതെ പറഞ്ഞതന്നെ അങ്ങ് വിട്ടേ. കാരണം പിൻപിലുള്ളതിനെ ഓർത്തുകൊണ്ടിരുന്നെനിക്ക് മുമ്പോട്ടേക്ക് പോകാൻ പറ്റില്ല. അപ്പൊ പിൻപിലുള്ളതിനെ മറന്നേ പറ്റും. മുമ്പോട്ടേക്ക് പോകണമെങ്കിലുള്ള കാര്യം പറഞ്ഞാണ്, അല്ലെങ്കിൽ അയാൾ എനിക്കട്ട് അങ്ങനെ പറഞ്ഞിട്ട് ഇയാൾ ഇങ്ങനെ പറഞ്ഞില്ലേ, എന്റെ അമ്മ എന്നോട് അങ്ങനെ പറഞ്ഞില്ലേ, എന്റെ മോൾ എന്നോട് ഇങ്ങനെ പറഞ്ഞു. നത്തിങ് 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 ഫോർഗെറ്റ്, അതെല്ലാം മറന്നിട്ട് മുമ്പോട്ടേക്ക് പോകും. ഹല്ലേലൂയ. അവര് ഇന്ന് ചീത്തയായിട്ട് പറഞ്ഞു, നാളെ നിങ്ങൾ നല്ലതും പറയും. ഹല്ലേലൂയ. അപ്പൊ നല്ലത് പറഞ്ഞപ്പോ സന്തോഷിച്ച് ആനന്ദിക്കും, ചീത്ത പറയുമ്പോ അയ്യോ എന്ന് പറഞ്ഞിട്ടിരിക്കാതെ രണ്ടിനും വേണ്ടതായ ബാലൻസ് കൊടുത്ത് മുന്നോട്ടേക്ക് പോകും. ഹല്ലേലൂയ. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഇവിടെ ഞാൻ നിങ്ങൾ മനസ്സിലാക്കേണ്ട വലിയൊരു കാര്യം, ദൈവ ഇഷ്ടമാണ് ഏറ്റവും പ്രാധാന്യമുള്ള കാര്യം. ഒരിക്കല് ഒരു സഹോദരനോട് പറഞ്ഞൊരു ചിന്തയുണ്ട്, എനിക്കെതിരെ തർക്കിച്ച് നിൽക്കുന്ന വ്യക്തികളിൽ, അങ്ങനെ കണ്ടു നിൽക്കുന്ന ധാരാളം വ്യക്തികളിൽ ഒരാള് പറഞ്ഞൊരു കാര്യം, ഞാന് യാത്രയാണ്, ഇതൊരു യാത്രയാണെന്ന് പറഞ്ഞു. ഈ യാത്രയുടെ ഒരു സമയം ദൈവരാജ്യം പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് വന്നപ്പോ യാത്രയുടെ ഇടയിൽ ഒരു വലിയൊരു കുന്ന് റോഡ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണല്ലോ, റോഡ് യാത്രയുടെ റോഡാണല്ലോ, ഈ ഈ യേശുവിനെ അനുഗമിച്ചാണല്ലോ. ഒരു വലിയൊരു കുന്ന്, അതൊരു ചതിക്കുന്ന ഒരു കുന്നായിട്ട് ഒരു തന്ത്രമായിട്ട് കർത്താവ് കാണിച്ചു തന്നു. അത് വേറൊന്നുമല്ല, പ്രീ ട്രിപ്പ് ഉപദേശമായിരുന്നു. പ്രീ ട്രിപ്പ് ഉപദേശം, അത് അറിയാൻ പാടില്ലാത്ത കുറെ പേര് ഇതിലുണ്ടാവും. അതായത് കർത്താവ് വന്ന് ഒരു മഹോദരവും നമുക്കില്ല, ആ പീരീഡിലൂടെ നമ്മൾ കടക്കണ്ട, കർത്താവ് ഒന്ന് അതിനൊന്ന് സഭയെ കുറിച്ച് എടുത്തുകൊണ്ട് പോകുമെന്നും പറഞ്ഞൊരു ടീച്ചിങ് സഭയെ ഇട്ടിട്ടുണ്ട്. അപ്പോ ആ ടീച്ചിങ് യഥാർത്ഥത്തിൽ ചതിക്കുന്ന ഒരു ടീച്ചിങ് ആണ്. സെക്കൻഡ് കൊറിന്ത്യൻ രണ്ടാം അധ്യായം 1-3 വരെ, സെക്കൻഡ് കൊറിന്ത്യൻ അല്ല, സെക്കൻഡ് തെസ്സലോണിയൻസ് 2 1-3 വരെ വാക്കിൽ വായിക്കും. വിശുദ്ധ പൗലോസ് പറയുന്നുണ്ട്, കർത്താവിന്റെ വരവ് നമ്മൾ കർത്താവിന്റെ അടുക്കിലേക്കുള്ള സമാഗമനവും സംബന്ധിച്ച് ആരും ഏതൊരു ദിനം നിങ്ങളെ ചതിക്കരുത്. ആദ്യം വിശ്വാസിയൊക്കെ സംഭവിക്കുക, അധർമ്മൂർത്തി വെളിപ്പെടുകയും ചെയ്യണം. അപ്പൊ ആദ്യം അത് സംഭവിച്ചിട്ടേ കർത്താവ് ഒന്ന് സഭയെ ചേർക്കുള്ളൂ എന്ന് വളരെ സിമ്പിൾ ആയിട്ട് ഏതൊരു കൊച്ചു കൊച്ചിനും മനസ്സിലാക്കും. എന്നാൽ ആവിനെതിരെ നേരത്തെ പ്രസംഗിച്ചു പോയി. ഈ മനുഷ്യനൊരു കുഴപ്പമുണ്ട്, മനുഷ്യൻ അവൻ തന്നെ അവന്റെ
ദൈവമാണ് അവന്റെ രാജാവാണ്. ഇതാണ് ഉൽപ്പത്തിയിൽ സംഭവിച്ച ഒരു ഒരു സംഭവമാണ്. നന്മ തിന്മകളെ കുറിച്ച് അഭിവൃക്ഷത്തിന്റെ ഫലം കഴിച്ചപ്പോൾ ഉണ്ടായ ഒരു വ്യതിയാനമാണ്. അന്ന് ദൈവം അവരെ കുറിച്ച് പറഞ്ഞു, മനുഷ്യൻ നന്മ തിന്മകളെ തിരിച്ചറിയാത്തക്കോണം നമ്മിൽ ഒരുവനെ പോലെയായി തീർന്നു. ദൈവം പറയുകയാണ്, ദൈവത്തിന്റെ രണ്ട് ഭാഗങ്ങളാണ് പുത്രനും പരിശുദ്ധാത്മാവും എന്നാണ് എനിക്ക് മനസ്സിലായിരിക്കുന്നത്. തർക്കം ഉണ്ടെങ്കിൽ നിങ്ങളോട് ചോദിച്ചു ശ്രദ്ധിച്ചേ. അപ്പോ ദൈവത്തെ പോലെ ആയിരിക്കുന്നു, അതായത് ദൈവത്തെ പോലെ വെച്ചാൽ ദൈവമാണ് ജഡ്ജ്, നന്മയും തിന്മയും തിരിച്ചറിയുന്നത്. ഇന്ന് മനുഷ്യൻ അങ്ങനെയായിരിക്കുന്നു. എന്നാൽ അതിനു മുമ്പ് മനുഷ്യൻ നന്മയും തിന്മയും തിരിച്ചറിയേണ്ട ആവശ്യമൊന്നുമില്ല. ദൈവം പറയുന്നു, മനുഷ്യൻ ചെയ്യുന്നു, അത്രേ ഉള്ളൂ. അതാണ് യഥാർത്ഥ ദൈവോത്രം. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഈ മനുഷ്യനെ കുഴപ്പമുണ്ട്, അവൻ പ്രസംഗിച്ചു പോയാൽ അല്ലെങ്കിൽ പറഞ്ഞു പോയാൽ പിന്നെ തെറ്റാണെന്ന് പറഞ്ഞാൽ മടക്കെടുക്കാൻ വലിയ പ്രയാസം. ശരിയാ, ആ പ്രയാസം അനുഭവിച്ചാൽ, ദൈവവചനത്തിന് മുമ്പിൽ നമ്മൾ അനുഭവിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ നല്ലതാണ്, മനസ്സുമതിക്ക് രൂപാന്തരപ്പെട്ടതാണ്, അല്ലെങ്കിൽ വലിയ അപകടമാണ്. കാരണം ഇന്ന് സപ്പോർട്ട് ചെയ്യുന്നവർക്ക് സെമിത്തേരി അപ്പുറം വരത്തില്ല. അവർ സെമിത്തേരി വരെ വന്നിട്ട് നമ്മളെ കുഴിയിലേക്ക് വയ്ക്കുമ്പോൾ ഒരു പിടി മണ്ണും തിരിഞ്ഞ് മണ്ണും തിന്ന് വീട്ടിലേക്ക് പോകുന്ന ഒരു ദേവാസം ഒരിക്കലും പറഞ്ഞു കേട്ടു. അതിന്റെ അപ്പുറത്തേക്ക് അപ്പൊ വരാൻ പറ്റത്തില്ല. അപ്പൊ അതിന്റെ അപ്പുറം കാത്തിരിക്കുന്ന ഒരുവനുണ്ട്, കർത്താവായ യേശു. അവനോ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകില്ലേ, ചെയ്യതാകില്ല. അപ്പൊ പ്രസംഗിച്ചതൊക്കെ ഒന്ന് കണക്ക് കൂട്ടി വെച്ചോളണം. എന്തൊക്കെയാ പറഞ്ഞേക്കണേ, കൂട്ടി വെച്ചോളണം. എതിർക്കുന്നവരെയൊക്കെ എന്റെ ഹൃദയത്തിൽ എപ്പോഴും പറയും, എതിർക്കുന്ന വ്യക്തികൾ ഓക്കെ, മരണശേഷം കാണാം കർത്താവിന്റെ മുമ്പിൽ വെച്ച്. ഹല്ലേലൂയ, എന്നെ ഏൽപ്പിച്ചാൽ ഞാൻ ചെയ്യുന്നു. എന്റെ കർത്താവ് ഇവിടെ വന്നപ്പോ കർത്താവ് പറഞ്ഞ സത്യത്തിന് സാക്ഷി നിൽക്കാനാ പറഞ്ഞത്. സത്യ താല്പര്യരായവരൊക്കെ എന്റെ വാക്കുകൾ, അല്ലാതെ കേൾക്കത്തില്ല. അപ്പൊ യേശു പറയാണ്, എന്നെ എന്റെ പിതാവ് അയച്ചോ, ഞാൻ നിങ്ങളെ അയക്കുന്നു, അതേ രീതിയിൽ തന്നെ അയച്ചേക്കണേ. ഇന്ന് കർത്താവിന്റെ ദാസന്മാരാണ് എങ്കിൽ കർത്താവിന്റെ ചിന്തകൾ ലോകത്ത് പറയും. സത്യ താല്പര്യരായവരത് കേൾക്കും, അല്ലാത്തവർ കേൾക്കത്തില്ല. സ്വന്തം ഡിനോമിനേഷൻ താല്പര്യരും അവനവന്റെ ഇഷ്ടത്തിന്റെ താല്പര്യം കേൾക്കും. അപ്പൊ പ്രിയ സഹോദരങ്ങൾ, ഇവിടെ പറഞ്ഞു വരുന്നതിന്റെ അർത്ഥം, അന്ന് കടന്നു വന്നപ്പോ ബൈബിളിനെതിരായി നിന്നൊരു സന്ദേശം ഉണ്ടായിരുന്നു. ആ സന്ദേശം അന്ന് പ്രസംഗിച്ചപ്പോ പ്രീറ്റർ ബെല്ലാതെ അതെ മുൻപേ വന്ന് കർത്താവ് എടുത്തുകൊണ്ട് പോകുന്നു, സഭയെ എടുത്തുകൊണ്ട് പോകുന്നു, ഒരു വചന ഉൽപ്പത്തി ഒരു വെളിപ്പാട് വരെ ഇല്ല എന്ന് പറഞ്ഞ കുറെ എതിർപ്പുകൾ വന്നു. അപ്പൊ കുറെ എതിർപ്പുകൾ വന്നു. അതിനു മുമ്പേ ദൈവരാജ്യം പ്രസംഗിക്കുന്ന ഏവർക്കും എതിർപ്പാണ്. ഇപ്പൊ രണ്ടാമത് കുറെ എതിർപ്പുകൾ വന്നു. അപ്പൊ കുറെ എതിർപ്പുകൾ വന്നപ്പോൾ പ്രീട്രിപ്പ് പറയുന്നവർ ചിന്തിച്ചു, സോറി, പോസ്റ്റ് ട്രിപ്പ് പറയുന്നവർ ചിന്തിച്ചു, ഞാൻ അവരുടെ ഭാഗത്താണ്. ഉടനെ തന്നെ അവരുടെ ചാനലില് സന്ദേശം പറയാൻ വേണ്ടി വിളിച്ചു. അവരുടെ ചാനലിലെ സന്ദേശം പറഞ്ഞു വന്നപ്പോഴാണ് അവർക്ക് മനസ്സിലായത്, ഈ പുള്ളിക്കാര് പോസ്റ്റ് ട്രിപ്പ് അല്ല. അങ്ങനെ നമ്മുടെ ഒരു സഹോദരോട് ചോദിച്ചു, ഈ പുള്ളിക്കാരൻ യഥാർത്ഥത്തിൽ പോസ്റ്റ് ട്രിപ്പ് അല്ല എന്ന് ഇപ്പോഴേ ഞങ്ങൾക്ക് മനസ്സിലായി. അപ്പൊ നമ്മുടെ സഹോദരന്മാർ തിരികെ പറഞ്ഞൊരു കാര്യം, അദ്ദേഹം പ്രീ ട്രിപ്പും അല്ല പോസ്റ്റ് ട്രിപ്പും അല്ല, അദ്ദേഹം ദി വിൽ ഓഫ് ഗോഡ് ആണ്, ദൈവിഷ്ടമാണ്, ദൈവഇഷ്ടം, അപ്പന്റെ ഇഷ്ടമാണ് അദ്ദേഹം പ്രസംഗിക്കുന്നത്. അതിനെതിരെ ആരെങ്കിലും നിന്നാൽ സംഭവം മാറും. കാരണം അപ്പന്റെ മക്കൾക്കൊക്കെ ഒരു ആഗ്രഹമുണ്ട്, ഞങ്ങളുടെ അപ്പൻ, ഞങ്ങളുടെ അപ്പന്റെ ഇഷ്ടം സ്ഥാപിക്കാനാ ഞങ്ങളെ ഇവിടെ ആക്കിയിരിക്കുന്നത്. അത് സ്ഥാപിച്ചെടുത്തിരിക്കും. ദുഷ്ടനായ പിശാച് അവന്റെ ആളുകൾ എത്ര തന്ത്രം ഉപയോഗിച്ചാലും ഞങ്ങളുടെ അപ്പൻ സർവജ്ഞാനി, ഞങ്ങളുടെ ജ്ഞാനം ഞങ്ങളുടെ ജ്ഞാനം അല്ല, ഞങ്ങളുടെ ജ്ഞാനം ഞങ്ങളുടെ അപ്പന്റെ ജ്ഞാനാണ്, സ്വർഗീയ പിതാവിന്റെ ജ്ഞാനമാണ്. അത് ക്രിസ്തയേശുവിൽ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നു. ഞങ്ങളുടെ നീതി ഞങ്ങളുടെ നീതി അല്ല, ദൈവത്തിന്റെ നീതി, അത് ക്രിസ്തയേശുവിൽ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നു. ഞങ്ങളുടെ സകലതും ദൈവത്തിന്റേതാണ്, ദൈവത്തിന്റെ അവയവങ്ങളാണ് ഞങ്ങൾ ഓരോരുത്തരും, ക്രിസ്തുവിന്റെ അവയവങ്ങൾ. പ്രിയ സഹോദരങ്ങളെ, ക്രിസ്തുവിൽ ഇതാ ദൈവം നമ്മളെ ദൈവവുമായി ഒന്നാക്കിയിരിക്കുന്നത്. കഴിഞ്ഞ സന്ദേശം നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ, ഒരു ടാങ്ക്, ടാങ്കിൽ നിന്ന് ഒരു പൈപ്പ്, പൈപ്പിന്റെ അറ്റത്ത് ഒരു ടാപ്പ്, ടാപ്പ് മനുഷ്യൻ, പൈപ്പ് ക്രിസ്തു, ടാങ്ക് ദൈവം, ദൈവവും നമ്മളുമായിട്ട് ഒന്നായി ക്രിസ്തു. ഈ ഒരു സന്ദേശം മറന്നുപോ. അപ്പോ ഈ ഒരു തലത്തിൽ നിന്ന് അന്ന് ആ പ്രീ ട്രിപ്പിനെ ഇടിച്ചു കളഞ്ഞ് വീണ്ടും മുമ്പോട്ടേക്ക് പോയി യാത്ര. ക്രിസ്തുവിനെ അനുഗമിച്ചുള്ള യാത്രയല്ലേ, ഇതാ ആ റോഡ് വന്നു വന്നു ഇപ്പൊ ഒരു മല വന്ന് നിൽക്കുക, മല മല മല, ദൈവചനത്തിന് മുന്നോട്ടേക്ക് പോകാൻ കഴിയാത്ത ഒരു മല. ആ മല ഒരു സന്ദേശമാണ്, തെറ്റായ സന്ദേശം. ആ തെറ്റായ സന്ദേശം മനസ്സിലാക്കുവാനാണ് ദൈവ ഇഷ്ടത്തെ മറക്കുന്ന തെറ്റായ സന്ദേശം. അത് ജനം തിരിച്ചറിഞ്ഞ് തങ്ങളുടെ മനസ്സിൽ അതിനിടിച്ചു താഴെയണം. എന്നിട്ട് യേശു ക്രിസ്തു പറഞ്ഞ വാക്കുകളെ അനുസരിച്ച് ഫോളോ ചെയ്ത് യേശുവിനെ അനുഗമിച്ച് നാം ഓരോരുത്തരും പിതാവായ ദൈവത്തിന്റെ അടുക്കൽ എത്തണം. അതിന് നമുക്ക് എന്ത് വേണം? കഥ പറഞ്ഞ സത്യം നിങ്ങൾ അറിയുമ്പോൾ സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കും. ഇതൊരു യാത്രയാണ്. ഹല്ലേലൂയ. അപ്പൊ ഈ യാത്രയിൽ നമ്മൾ മനുഷ്യരായ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മളുടെ മനുഷ്യ മനസ്സിന് ഒരു സമയത്ത് ഒരു കാര്യം മാത്രമേ എഫക്റ്റീവായിട്ട് ചിന്തിക്കാൻ കഴിയൂ. അതുകൊണ്ടാണ് ഇത് അറിഞ്ഞ ലോകത്തിലെ ആളുകൾ പറയുന്നത്, ഡു വൺ തിങ് അറ്റ് എ ടൈം വിത്ത് ഫുൾ കോൺസെൻട്രേഷൻ. മനനം പറയുന്നു, കാര്യങ്ങൾ പലതായാൽ തെറ്റുപറ്റാൻ എളുപ്പമാണ്. ഒരു ചിന്ത വന്നതാ, എവിടെ കിടന്നെ എനിക്ക് തപ്പിയിടുക, എനിക്ക് തോന്നുന്ന സദൃശ വാക്യത്തിലായിരിക്കാം. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഇവിടെ നാം മനസ്സിലാക്കേണ്ടത്, ഒരു സമയത്ത് നമ്മുടെ മനസ്സ് ഒരു കാര്യം എഫക്റ്റീവായിട്ട് ചെയ്യൂ, അതിലേക്ക് നമുക്ക് നോക്കാൻ പറ്റൂ. അതിലേക്ക് നമ്മൾ നോക്കുമ്പോൾ മറ്റുള്ളതെല്ലാം ബ്ലറഡ് ആയിരിക്കും, അവ്യക്തമായിരിക്കും. അപ്പോ കഴിഞ്ഞ നാളിൽ പറഞ്ഞ സന്ദേശം എന്തുകൊണ്ടാണ് ഗോഡ് സ്പിരിറ്റ് ഓപ്പറേഷൻ ഇപ്പോ? കാരണം നമ്മളിപ്പോൾ ഒരു യാത്രയിൽ ഒരു സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. ഇത് കഴിയുമ്പോൾ ഇതുവരെ ശ്രദ്ധിച്ചപ്പോൾ ഞാൻ കണ്ടിരിക്കുന്നത്, ദൈവം ഈ എനിക്ക് ഈ സന്ദേശങ്ങൾ തരുമ്പോൾ ഓരോ സമയത്ത് ഓരോ സീസണിൽ ഓരോ സന്ദേശങ്ങളാണ്, ഓരോ സീസണിൽ ഓരോ സന്ദേശങ്ങൾ വന്നിരിക്കണേ. അപ്പൊ ഇതിന്റെ അർത്ഥം എന്താ? തക്ക സമയത്തെ ആഹാരമാണ്, തക്ക സമയത്തെ ആഹാരം. നിങ്ങൾ ശ്രദ്ധിച്ചോ, ഒരു രണ്ടു വർഷം മുമ്പ് പ്രസംഗിച്ച് ഇതായിരിക്കില്ല, അതിന് രണ്ടു വർഷം മുമ്പ് പ്രസംഗിക്കുന്നത് വേറെ ആയിരിക്കും. ഇതേ ഒരു വർഷം മുമ്പ് പ്രസംഗിച്ച് ഇതല്ല ഇപ്പൊ പ്രസംഗിക്കുന്നത്. ഇതാ അടുത്ത സമയത്ത് പ്രസംഗിക്കുന്നത് എനിക്കറിയില്ല, കർത്താവിന് അറിയാം. കാറ്റ് എവിടെ നിന്ന് വരുന്നു, എങ്ങോട്ടേക്ക് പോകുന്നു എന്നറിയാത്തത് പോലെയാണ് ആത്മാവാൽ ജനിച്ച ഏത്. നിങ്ങൾ എല്ലാവരും അങ്ങനെയാണ്. ആ ഒരു ശീലത്തിലേക്ക് നമുക്ക് എത്തണ്ടേ? നമ്മൾ അക്ഷരം നോക്കിയാണ് പറയുന്നത്, ആ പിതാവ് അങ്ങനെ പറഞ്ഞു, ഈ പിതാവ് ഇങ്ങനെ പറഞ്ഞു, എനിക്ക് ഇത്ര വർഷങ്ങൾക്ക് മുമ്പ് എഴുതി, ഈ പുസ്തകത്തിന് എങ്ങനെയുണ്ട്. അയ്യോ, അക്ഷരമല്ല നമ്മൾ നോക്കേണ്ടത്, ആത്മാവിനെയാണ് നോക്കേണ്ടത്. അക്ഷര ശരീരത്തിന്റെ പുറത്ത്, ആത്മാവ് ശരീരത്തിനുള്ളിൽ, ദൈവരാജ്യത്തിൽ. ദൈവരാജ്യം നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഉണ്ടല്ലോ. ആത്മാവ് പറയുന്ന ചെവിയുള്ളവൻ കേൾക്കട്ടെ. ഇതാ പുതിയ നിയമസ്ഥ, അതിലേക്ക് നമുക്ക് വരണ്ടേ? അത് പഴയ സൃഷ്ടിയല്ല, പുതിയ സൃഷ്ടിയാണ് അവിടെ ജീവിക്കുന്നത്. പഴയ സൃഷ്ടിയിലൂടെ നിങ്ങൾ എന്നെ ഭൂമിയിൽ കാണുന്നതേ ഉള്ളൂ. അപ്പോ ആ ഒരു തലത്തിലേക്ക് നമ്മൾ എത്തണം. കർത്താവ് പറഞ്ഞു, ഭൂമിയിലുള്ള കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞത് നിങ്ങൾക്ക് വിശ്വസിക്കുന്നില്ല, നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. പിന്നെ ഇങ്ങനെ സ്വർഗത്തിലെ കാര്യം, ആത്മമണ്ഡലത്തിന്റെ കാര്യം പറഞ്ഞു നിങ്ങൾക്ക് മനസ്സിലാകും. അപ്പൊ നമുക്ക് അങ്ങോട്ട് എത്തണ്ടേ? പഴയതെല്ലാം കഴിഞ്ഞു പോയി, ഇതെല്ലാം ദൈവം പുതിയതാക്കിയിരിക്കുന്നു. അതുകൊണ്ട് ഈ തരുന്ന പുതിയ വീഞ്ഞ്, പുതിയ സന്ദേശം പഴയ തുരുത്തി കൊണ്ട് വെക്കരുത്. വെച്ചാ എന്ത് പറ്റും? ഇന്ന് ക്രിസ്ത്യാനികൾക്ക് സംഭവിച്ചതുപോലെ സംഭവിക്കുവാനായിട്ട് ഇടയാക്കും. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ഇതുമായുള്ള ബന്ധത്തിൽ ഇതാ നമ്മൾ മനസ്സിലാക്കുന്ന ചിന്ത എന്ന് പറയുന്നത് വളരെ ലോങ് ആയിട്ട് പോകത്തില്ല. കാരണം ലോങ് ആയിട്ട് പോയാൽ ജനത്തിനെ ഏറ്റെടുക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ഹല്ലേലൂയ. അപ്പൊ നിങ്ങൾക്ക് പലർക്കും വിഷമമോ സങ്കടമോ ഒക്കെ ഉണ്ടാകും, പക്ഷെ അതൊന്നും കുഴപ്പമില്ല. നമുക്ക് നമ്മുടെ സ്വർഗീയ പിതാവിന്റെ അടുക്കൽ ക്രിസ്തയേശുവിലൂടെ എത്തണ്ടേ, ഒന്നായി തീരണ്ടേ? അപ്പൊ അതിനുവേണ്ടി നമ്മുടെ ജീവിതത്തിൽ പലതും വിട്ടുകളയാൻ, ഇതുവരെ മനസ്സിലാക്കിയത് പലതും വിട്ടുകളയാൻ തയ്യാറാണ്. വിട്ടുകളഞ്ഞില്ല എങ്കിൽ ഇന്ന് മറ്റുള്ളവരെ മുറുകെ പിടിക്കാൻ വേണ്ടി അവര് അവരുടെ ലൈക്ക് കിട്ടാൻ വേണ്ടി മുറുകെ പിടിച്ചോണ്ടിരുന്നു കഴിഞ്ഞാല് ആ മുറുകെ പിടിച്ചോണ്ടിരിക്കണം നിങ്ങളുടെ കൈയും വിട്ടുപോകും മരണത്തിലൂടെ. അവര് മുറുകെ പിടിച്ചത് അവരും വിട്ടുപോകും മരണത്തിലൂടെ. ഹല്ലേലൂയ. പിന്നെ നമ്മൾ ക്രിസ്തുവിന്റെ അടുക്ക മുമ്പ് നിൽക്കുമ്പോ നാം അവിടെ പരാജിതരാകും, അവിടെ ചീന്തപ്പെടുവാൻ ഇടയാ. ചീന്തിക്കളയും എന്ന് പറഞ്ഞേ, അവർ ആടുകളുടെ വേഷമിട്ട് വരുന്ന ചെന്നായിക്കളാണ്. അവർ നിങ്ങളെ കടിച്ചു കീറും, ന്യായവിധിയുടെ സമയത്ത് കടിച്ചു കീറും. കാരണം കർത്താവ് ന്യായവിധിയുടെ സമയത്ത് എന്താ നോക്കണേ? നീ പ്രീ ട്രിപ്പ് പറഞ്ഞു, പോസ്റ്റ് ട്രിപ്പ് പറഞ്ഞു എന്നല്ല നോക്കണേ. മറ്റേതെങ്കിലും വചന സന്ദേശങ്ങൾ പറഞ്ഞു എന്നല്ല നോക്കണേ. ഏത് തെളിയിച്ചു എന്നല്ല നോക്കണേ. നീ യേശുവിനെ കർത്താവായി സ്വീകരിച്ചോ എന്ന് മാത്രമല്ല അവിടെ നോക്കണേ. പിന്നെ കർത്താവ് പറയാണ്, എന്നെ കർത്താവേ കർത്താവ് എന്ന് പറയുന്നവനല്ല, എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവനാണ്. പിതാവിന്റെ ഇഷ്ടം എന്ത് ചെയ്യാനുള്ളതാണ്? ചെയ്യാനുള്ളതാണ്.
ചെയ്യുന്നവരാണ് സ്വർഗരായത്തിൽ കടക്കുന്നത്. നമുക്ക് അവിടെ കടക്കണോ? അതുകൊണ്ട് ഏറ്റവും പ്രാധാന്യമേറിയത് ദി വിൽ ഓഫ് ഗാഡ്, അതാ ദൈവം നിയമിച്ചേക്കണേ. ആ വിൽ ഓഫ് ഗാഡാണ് യേശു ക്രിസ്തുവിന്റെ സുവിശേഷം. ആ വിൽ ഓഫ് ഗാഡാണ് യേശു ക്രിസ്തുവിന്റെ സുവിശേഷം. ഇന്ന് ബൈബിൾ കോളേജിന്റെ സിലബസിൽ പോലും ഇല്ലാത്തത് പലരും പറയുന്നുണ്ട്. അവർക്ക് ബൈബിൾ കോളേജിന്റെ സിലബസ് തന്നെ ഉണ്ട്. ഒന്ന് കാണിച്ചത് അന്ന് എഴുതാൻ പറഞ്ഞ അവർ എഴുതില്ല അവാർഡിന്. കാരണം അവർ ചിന്തിക്കുന്നതല്ല സുവിശേഷം, യേശു പ്രസംഗിച്ചത്. എന്റെ പ്രിയ സഹോദരങ്ങളെ, നമ്മൾ നമ്മളെ തന്നെ ചതിക്കരുത്. നിങ്ങൾ യഥാർത്ഥത്തിൽ യേശുവിന്റെ സുവിശേഷത്തിൽ വിശ്വസിച്ച് എന്ത് വെക്കുന്ന അറിയാമോ? ഒരു റിസൾട്ടിലേക്ക് നിങ്ങൾ എത്തും. ആ റിസൾട്ട് എന്താണെന്നറിയാമോ? സുവിശേഷാർത്ഥി അറിയണം. സുവിശേഷത്തിന്റെ പവറാണ്. ആ സുവിശേഷത്തിന്റെ പവർ ഒരു രോഗികളെ സ്വാധീനം കൂടുതൽ പ്രധാനം അവസാനിക്കുന്ന പവർ അല്ലത്, ഒരു മനുഷ്യനെ ദൈവപുത്രനാക്കി മാറ്റും. അതാണ് സുവിശേഷത്തിന്റെ പവർ. നിന്റെ കുഞ്ഞെ, നിന്റെ മെഡിക്കൽ കോളേജ് ഒരു മനുഷ്യനെ ദൈവപുത്രനാണ്. നിന്റെ പൊളിറ്റിക്സ് ഒരു മനുഷ്യനെ ദൈവപുത്രനാണ്. നിന്റെ ബാങ്കിൽ കിടക്കുന്ന ട്രില്യൺ കണക്കിന് അത്രയൊക്കെ ഉണ്ടെങ്കിൽ ഉള്ള ഡോളർ ഒരു മനുഷ്യന്റെ ദൈവപുത്രനാണ്. നിന്റെ 5-star അല്ല 7-star ഹോട്ടൽ മനുഷ്യന്റെ ദൈവപുത്രനാകും. എന്നാൽ എന്റെ സ്വർഗീയ പിതാവ് യേശു ക്രിസ്തുവിലൂടെ ഭൂമിയിൽ 3.5 വർഷക്കാലം വിളിച്ചു പറഞ്ഞ സുവിശേഷം ഉണ്ടല്ലോ, മനുഷ്യപുത്രന്മാരെ ദൈവപുത്രന്മാരാക്കി മാറ്റുന്നു. ഇതാണോ നിങ്ങൾ പ്രസംഗിക്കുന്ന സുവിശേഷം? അങ്ങനെ ദൈവപുത്രനായുള്ള ലക്ഷ്യം എന്താ? സൈൻ എന്താ? അവന് പാപം ചെയ്യാൻ കഴിയത്തേയില്ല. കഴിഞ്ഞ ദിവസം ഒരു ദിവസം പറഞ്ഞൊരു കാര്യമാണ്, നമ്മക്ക് യേശു പിതാവിനെ വെളിപ്പെടുത്തിയ പോലെ നമുക്ക് വെളിപ്പെടുത്താനൊന്നും പറ്റില്ല. അത് നമ്മുടെ ഡ്യൂട്ടിയേ അല്ല. ആ വോളിൽ എഴുതിയിട്ടിട്ടുണ്ട്, എന്റെ വോളിൽ നിന്ന് വശം. നമ്മുടെ ഡ്യൂട്ടിയേ അല്ല. പിന്നെ ആരുടെ ഡ്യൂട്ടിയാണാവോ? യേശു ക്രിസ്തു പറഞ്ഞത് എന്നെ എന്റെ പിതാവ് അയച്ചതുപോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. നമ്മളെ മുൻനിയമിച്ചത് എന്തിനാണെന്ന് അറിയാമോ? മനുഷ്യപുത്രന്മാരായ നമ്മളെ ദൈവപുത്രനായ യേശുവിനോട് അനുരൂപമാകാൻ, യേശുവാകുന്ന തലയോളം വളരാൻ നമ്മളെ മുൻനിയമിച്ചിരിക്കുന്നു. ഒരു ദൈവപുത്രൻ എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ വചനം പറയുന്നു, അവനെ കാണുന്നവൻ ദൈവത്തെ കാണണം. യോഹന്നാൻ 14:9 യേശു പറയുന്നു, എന്നെ കാണുന്നവൻ പിതാവിനെ കണ്ടിരിക്കുന്നു. അതെങ്ങനെയാണ്? താഴെ അതിന്റെ അടുത്ത വാക്യം എക്സ്പ്ലെയിൻ ചെയ്യുന്നു, പിതാവ് എന്റെ ഉള്ളിൽ വാസിച്ച് എന്നിലൂടെ പ്രവർത്തിക്കുന്നു. ഇതാണ് ഒരു ദൈവപുത്രൻ. അതായത് പിതാവിന്റെ വിത്താണ് അവന്റെ ഉള്ളിലുള്ളത്, അവന്റെ അപ്പന്റെ സീഡാണ് അവന്റെ ഉള്ളിലുള്ളത്. അത് യേശുവിൽ മാത്രം ഒതുങ്ങുന്നതല്ല, നമ്മൾ ഓരോരുത്തരും സംഭവിക്കണം. ഇതാണ് 2 കൊരിന്ത്യർ 6:16 പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. ദൈവം പറയാ, ഞാൻ നിങ്ങളിൽ വസിക്കും. യേശുവിൽ വസിച്ചതുപോലെ എന്ത് സംഭവിക്കും? നമ്മളിൽ വസിക്കും. എന്നിട്ട് ദൈവം എന്ത് ചെയ്യും? നമ്മളിൽ നടക്കും. പാരിഭൂമിയിൽ നടക്കും. ദൈവം നമ്മളിൽ ഭൂമിയിൽ നടക്കും. സഹോദരങ്ങൾ, ഇതൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് ഇതൊക്കെ ഓൾറെഡി പ്രസംഗിച്ച് കഴിഞ്ഞിട്ടുള്ളതാണ് ഞാൻ ചിന്തിക്കുന്നത്. നിങ്ങൾ ദൈവം നടക്കാറുണ്ടോ? ദൈവം നടക്കാറുണ്ട്. എന്റെ ജീവിതത്തിൽ ഇപ്പോ കർത്താവ് നേരത്തെ ഉണ്ടായിരുന്നല്ലോ, ഇപ്പോ ഈ വളർച്ചയുടെ, ആത്മീക വളർച്ചയുടെ ആ ലെവലിൽ ഒന്നും ഇപ്പൊ കർത്താവ് പറയുന്നത് എന്റെ അകത്ത് ചിന്ത, അനദർ ഡേ ഓഫ് ഗോഡ് ഓൺ എർത്ത് ത്രൂ ഷാജി. ദൈവത്തിന് ഭൂമിയിൽ മറ്റൊരു ദിവസം ഷാജി. ഇതാണ് ദൈവരാജ്യം ഭൂമിയിൽ. എന്തുകൊണ്ടാ? കഴിഞ്ഞ നാളുകളിൽ മനുഷ്യനെ പ്രസാദിപ്പിക്കാൻ കൂടിയാണ്. ഞാൻ ഇപ്പൊ മനുഷ്യൻ എന്ത് പറഞ്ഞു മൈൻഡ് പോലും ചെയ്യത്തില്ല. ആരും പ്രസംഗിക്കാൻ വിളിക്കുന്നോ വിളിക്കണത് മൈൻഡ് പോലും ചെയ്യുന്നില്ല. കാരണം എന്റെ അകത്തുള്ള ദൈവം എനിക്ക് സന്ദേശം തരുന്നു, നിന്നെ ഞാൻ ഇവിടെ നിർത്തിയിരിക്കുന്നത് എന്റെ വായായിട്ടാ, എന്റെ സന്ദേശമായിട്ടാ. എന്റെ സന്ദേശം ഭൂമിയിലേക്ക് വിളിച്ചു പറയുക, റിസൾട്ട് എന്ത് വരുന്നു നീ നോക്കേണ്ട ആവശ്യമില്ല. എന്റെ വായായി മാത്രം ഇരിക്കുക. യേശു അഗ്നിയായിരുന്നു. റിസൾട്ട് വന്നു 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 എന്ത് പറ്റുന്നറിയാമോ? യേശു പ്രസവിക്കാൻ തുടങ്ങിയപ്പോ ഇതാ വലിയ സന്തോഷമൊക്കെ ആയിരുന്നു, രോഗികളെ സൗഖ്യം, ഭൂതങ്ങളെ പുറത്താക്കി ഒക്കെ ആയിരുന്നു. അതിനുശേഷം ഇതാ എതിർപ്പുകൾ വരാൻ തുടങ്ങി, എതിർപ്പുകൾ വരാൻ തുടങ്ങി, എതിർപ്പോട് സ്വന്തത്തിലേക്ക് വന്ന് സ്വന്തമായൊരു അവനെ കൈക്കൊണ്ടില്ല, അവനെ തള്ളിക്കളഞ്ഞു. സ്വന്തമായൊരു മറ്റുള്ളവർക്ക് പ്രശ്നമൊന്നുമില്ല കേട്ടോ, സ്വന്തമായവർക്ക് പ്രശ്നം. അങ്ങനെ ഇതാ എതിർപ്പ് വന്ന് എതിർപ്പ് വന്ന് എതിർപ്പ് വന്ന് അവർക്ക് സഹിക്കാൻ വയ്യാതെ ആയിട്ട് അവസാനം പ്രസംഗവേദിയിൽ നിന്ന് പുറത്താക്കി, പ്രസംഗിച്ചോണ്ടിരിക്കുന്ന കിടന്ന് പുറത്താക്കി. കുഞ്ഞെ, നീ യേശുവിനെ അനുഗമിക്കുന്നവനാണോ? നിനക്കത് സംഭവിക്കും. സംഭവിച്ചിട്ടുണ്ടോ എങ്കിൽ നീ ഭാഗ്യവാൻ, നീ ഭാഗ്യവാന്. പുറത്താക്കിയ സഹിക്കാൻ വഴി അവർക്ക്. ഞങ്ങൾ പറഞ്ഞ പോലെ അങ്ങ് പറഞ്ഞു. യേശു അത് പറയില്ല, പിതാവ് എന്ത് പറഞ്ഞോ അതേ പറയൂ. എത്ര വില കൊടുക്കേണ്ടി വന്നാലും നീ അടുത്ത പ്രസംഗത്തിന് എന്നെ വിളിച്ചാലും വിളിച്ചില്ല, വിളിച്ചാൽ നിനക്കാണ്. ലോകത്തിന്റെ പ്രകാശമായി ദൈവത്തിന്റെ ചിന്തകൾ നിന്നിക്കും. വീണ്ടും സഹിച്ചില്ല, അവസാന ഗവൺമെന്റിനെ ഏൽപ്പിച്ചു കൊടുത്തു. കള്ളനെ ഭരണദാസനെ തന്നാൽ മതി, ഈ ജീവനായകനെ ക്രൂശിക്കാം. ഗവൺമെന്റ് പറഞ്ഞു, ഇവനെ ഒരു കുറ്റവും കാണുന്നില്ലല്ലോ, ആ ക്രൂശിക്കേ ക്രൂശിക്കേ ക്രൂശിക്കേ. ആ ശിക്ഷ ഞങ്ങളുടെ പേര് ഞങ്ങളുടെ മക്കളുടെ പേര് വീണട്ടെ. യേശുവിനെ പിടിച്ച് ക്രൂശിച്ചു. എന്താണ് പുറമേ നിന്ന് വരുന്നതെന്ന് നമ്മൾ നോക്കുക വേണ്ട. പുറമേ നിന്ന് വരുന്ന സകല പ്രതികൂലങ്ങൾ നമ്മുടെ തേജസ്സായി മാറും. ക്രൂശിലെ മരണത്തോളം പുറമേ നിന്ന് വലുതും വന്നു, ദൈവത്തോട് അനുസരണമുള്ളവനായിരുന്നു. ഇതാ നമ്മുടെ ജീവിതത്തിന് വേണ്ട അനുസരണം, ദൈവത്തോട് അനുസരണമുള്ളവനായി തീർന്നു. അതുകൊണ്ട് ശ്രദ്ധിക്കുക, ഇതൊക്കെ മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾ ദുരുപദേശപ്പെട്ടുപോകും. അതുകൊണ്ട് ദൈവം അവനെ ഏറ്റവും ഉയർത്തി. ആര്? യേശുവിനെ. സകല നാമത്തിനും മേലായ നാമം കൊടുത്തു. ആര്? ദൈവം. എന്നിട്ട് പറയുന്നത് ഒരു നാമം ഒഴിച്ച്. ഏത് നാമം? സ്വർഗീയ പിതാവിന്റെ നാമം ഒഴിച്ച്. സകല നാമത്തിനും മേലായ നാമം കൊടുത്തു. ഫിലിപ്പി ലേഖനം രണ്ടായി പറഞ്ഞു കേട്ടോ. പിന്നെ ഒരു നാമം ഒഴിച്ചെന്നുള്ളത് ഫസ്റ്റ് കൊരിന്ത്യൻ 15 വായിച്ച കാണാം. ഹല്ലേലൂയ, പിതാവിന് കീഴടങ്ങിയിരുന്നു. എന്തിനാ? ദൈവം സകലത്തിനും സകലതും വാങ്ങേണ്ടതിന് പുത്രൻ താനും പിതാവിന് കീഴടങ്ങിയിരുന്നു. ഹല്ലേലൂയ. മറ്റു പുത്രൻ പറയുന്നു, പിതാവ് എന്നേക്കാൾ വലിയവൻ. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, എന്നാൽ ഇവിടെയെല്ലാം പിശാച് തല തിരിച്ചു, സംഭവത്തെ തല തിരിച്ചു. ട്രാൻസ്ലേഷൻ മിസ്റ്റേക്കുകളിലൂടെ ചില വാക്യങ്ങളെ മാറ്റിയിട്ട് ദൈവം ക്രിസ്തുവിനെ ഏറ്റവും ഉയർന്ന സകല നാമത്തിന് മേലായ നാമം കൊടുത്തു എന്ന് പറഞ്ഞത് ദൈവം ക്രിസ്തുവിനെ ഇതാ മറ്റൊരു ദൈവമാക്കി മാറ്റി. സഹോദരങ്ങളെ, ബൈബിളിനോട് നമ്മളൊന്നും കൂട്ടരുത്, അതിനൊന്നും കുറയ്ക്കുകയും ചെയ്യരുത്. ബൈബിൾ ഒരിക്കലും പരസ്പരം എതിർക്കത്തില്ല, വാക്കുകൾ തമ്മിൽ എതിർക്കത്തില്ല. ഇത് നാം മനസ്സിലാക്കി മുന്നോട്ടേക്ക് പോകണം. ഈ ഭാഗം പറഞ്ഞപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ പെട്ടെന്ന് ഒരു ബ്ലോക്ക് വന്നില്ലേ? ഇല്ലേ? ഇത് തന്നെയാണ് എരിഹോ കോട്ട. നിങ്ങൾ ദൈവ ഇഷ്ടം അറിയാതിരിക്കാനുള്ള എരിഹോക്കോട്ട, അതിലേക്ക് നമുക്ക് തിരിയാം. ഓക്കെ, ദൈവിഷ്ടത്തെ മറയ്ക്കുന്ന പിശാചിന്റെ തന്ത്രം, സന്ദേശം, അതിനെ ഇടിച്ച് താഴെയിടണം. ഹല്ലേലൂയ. ദൈവിഷ്ടമാണ് ആ ചെക്ക് പോയിന്റിൽ വെച്ച് നോക്കുന്നത്. അതായത് ഇപ്പോ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിലേക്ക് അല്ലെങ്കിൽ US അല്ലെങ്കിൽ ഇന്ത്യയിലേക്ക് ഒരാൾ കടന്നു വരികയാണെങ്കിൽ ആ ഇമിഗ്രേഷനിൽ വെച്ച് നോക്കുന്നത് ഈ വ്യക്തി അവിടെ ധനമുള്ള ആളാണോ, ഈ വ്യക്തി അവിടെ നല്ല ഇൻഫ്ലുവൻസ് ഉള്ള ആളാണോ, ഇതൊന്നും നോക്കണേ. ഈ വ്യക്തിക്ക് ഇന്ത്യയിലേക്ക് കയറുവാനുള്ള വിസയുണ്ടോ, US UAE കയറുവാനുള്ള വിസയുണ്ടോ? നമ്മളെ കുറിച്ച് നോക്കുന്നത് നമ്മൾ കർത്താവോ കർത്താവോ എന്ന് പറഞ്ഞു എന്നുള്ളതല്ല, അത് ലോകത്തിന് രക്ഷപ്പെടാനുള്ളതാണ്. സ്വർഗരാജ്യത്തിൽ കയറാനുള്ള വിസ എന്ന് പറയുന്നത് ദൈവ ഇഷ്ടം ചെയ്തോ ഇല്ലയോ. ഇതുകൊണ്ടാണ് യേശു പറയുന്നത്, എന്റെ കർത്താവേ കർത്താവേ എന്ന് പറയുന്ന ഏവനുമല്ല എന്റെ സ്വർഗസ്ഥനായ പിതാവിന് ഇഷ്ടം ചെയ്യുന്നതാണ് സ്വർഗരാജ്യത്തിൽ കയറുന്നത്. ഒരു കൂട്ടം വിശ്വാസികളോടാണ് ഈ പറയുന്നത്, ദൈവദാസന്മാരോടാണ് ഈ പറയുന്നത്. അവർ പുറത്തുപോയി,
അതൊരു വളരെ സംബന്ധിച്ചോളം ദൈവ ഇഷ്ടമാണ്, ദൈവം ഏൽപ്പിച്ച സബ്ജക്റ്റ്. ആ ദൈവം ഇഷ്ടമാണ് യേശു ക്രിസ്തു 3.5 വർഷക്കാലം പ്രസംഗിച്ച സുവിശേഷ. ദൈവം ഭൂമിയെ വാഴുന്നു, ആ വാഴ്ചയിൽ ദൈവം വാഴുന്നത് മനുഷ്യനെയാണ്, മനുഷ്യ ഹൃദയങ്ങളെയാണ്. തുടർന്ന് ആ മനുഷ്യ ഹൃദയങ്ങൾ ദൈവരാജ്യമായി തീരുമ്പോ, ഇന്ന് മനുഷ്യ ഹൃദയങ്ങൾ സ്വന്തം രാജ്യമാണ്. തുടർന്ന് ദൈവം ആ മനുഷ്യരിലൂടെ ഭൂമിയെ വാഴും. ഇതാണ് 1:26. ഇതിനു വേണ്ടിയാണ് മനുഷ്യൻ സൃഷ്ടിച്ചത്, നമുക്ക് നമ്മുടെ സ്വന്തം സാദൃശ്യ സ്വരൂപത്തിൽ മനുഷ്യരുണ്ടാക്കാം, അവർ ഭൂമിയെ വാഴട്ടെ. ഇതാണ് യേശു പ്രസംഗിച്ച സുവിശേഷം. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മനുഷ്യ നീ മാനസാന്തരപ്പെട്ട. 1:26 ഭൂമിയുടെ മരണം നിനക്ക് തരാൻ നിന്റെ പിതാവ് പ്രസാദിച്ചിരിക്കുന്നു. കിങ്ഡം നിനക്ക് തരാൻ നിന്റെ പിതാവ് പ്രസാദിച്ചിരിക്കുന്നു. ഇതത്രേ ഇന്ന് മറഞ്ഞുപോയ സന്ദേശം, ഇതത്രേ ദൈവ ഇഷ്ടം. ഇതിലേക്ക് നാം എത്തണമെങ്കിൽ നാം ദൈവത്തിന്റെ സാദൃശ്യ സ്വരൂപം പറയും. 1:26 പറയുന്നു, ദൈവത്തിന്റെ സാദൃശ്യ സ്വരൂപമുള്ള ദൈവത്തിന്റെ പുത്രന്മാർ ഭൂമിയെ വാഴട്ടെ. അതിനെന്തു വേണം? നമുക്ക് ശുദ്ധീകരണം ആവശ്യമാണ്. ദൈവത്തിന്റെ ഇഷ്ടമോ? നമ്മുടെ ശുദ്ധീകരണം. ഹല്ലേലൂയ. ആ ഒരു പോയിന്റ് പലർക്കും അറിയാം, പക്ഷെ അത് എന്തിനാണ് എന്നുള്ളത് മനസ്സിലാകുന്നില്ല. അത് എന്തിനാണെന്ന് അറിയാമോ? 1:26 റിക്വയർമെന്റ് പൂർത്തീകരിക്കണം. എന്താണ് ആ റിക്വയർമെന്റ്? ദൈവം പറഞ്ഞു, നമുക്ക് നമ്മുടെ സ്വന്തം സാദൃശ്യത്തിൽ സ്വരൂപത്തിൽ മനുഷ്യനെ ഉണ്ടാക്കാം. അപ്പൊ ഇന്ന് നമ്മൾ ദൈവത്തിന്റെ സാദൃശ്യ സ്വരൂപമാണോ? അല്ല, അതിൽ നല്ല വിട്ടുപോയി. സഭാപ്രസംഗം 7:29 പറയുന്നു, ദൈവം മനുഷ്യനെ നേരുള്ളവനായി സൃഷ്ടിച്ചു, ഇന്നോ അവൻ അനേക സൂത്രങ്ങളെ അന്വേഷിച്ചു പോവുകയാണ്. സൂത്രക്കാരാണെന്ന്, അവർക്കല്ല ഭൂമിയെ വാഴുവാൻ കഴിയുന്ന, അവരെ മരണം വാഴുകയും സർവ്വ മനുഷ്യരെയും മരണം വാഴുക. എന്നാൽ മരണം എന്ന ശത്രുവിനെയൊക്കെ മാറ്റി ഈ ഭൂമിയുടെ ഭരണം ദൈവം മനുഷ്യരെ ഏൽപ്പിക്കുക. ഏത് മനുഷ്യരെ? അനുസരണമുള്ള ദൈവപുത്രന്മാരെ ഏൽപ്പിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, ഇതാ ഈ ഒരു നല്ലൊരു സമയം ഇൻട്രൊഡക്ഷന് വേണ്ടി പോയല്ലേ. ഞാൻ ഇന്ന് ചിന്തിച്ചൊരു കാര്യം എന്ന് പറയുന്നത്, ഞാൻ ചിന്തിച്ചതാണ്, ഞങ്ങളെന്ന് പറയുന്ന രണ്ടു പേരാ, ഒരു വീട്ടിനുള്ളിൽ രണ്ടു പേരാ, ഒരു ശരീരമെന്ന വീട്, അതിനുള്ളിൽ രണ്ടു പേർ. ഒന്ന് കെയർ ടേക്കറായ ഞാനും, പിന്നെ യജമാനായ ദൈവം, ദൈവം എന്നിൽ വസിക്കുന്ന ക്രിസ്തുവിലൂടെയാണ്. അപ്പോ 2 spirits in 1 human body. Hallelujah. 1 is higher spirit, another is lower spirit. ലോവർ സ്പിരിറ്റ് താമസിക്കുന്ന ദേഹി മണ്ഡലത്തില, സോൾ മണ്ഡലത്തില ആണ് കെയർ ടേക്കറായ ഞാൻ താമസിക്കുന്നത്. ഹയർ സ്പിരിറ്റ് എന്റെ യജമാനായ, എന്റെ സൃഷ്ടാവായ ദൈവം ക്രിസ്തുവിൽ താമസിക്കുന്നത് എന്റെ ആത്മാവ്. ഹല്ലേലൂയ. പക്ഷെ ഞങ്ങൾ രണ്ടുപേർ കൂടി വെളിപ്പെടാൻ ഒരു ശരീരമേ ഉള്ളൂ. അതുകൊണ്ടാ പറഞ്ഞേ, ഞാൻ ചിന്തിച്ചത് ഇന്ന് ഏകസത്യ ദൈവവും ദൈവങ്ങളും എന്ന സബ്ജക്ട് പറയാനായിരുന്നു. പക്ഷെ എന്റെ കർത്താവ് കൊണ്ടുവന്ന് വെച്ചത് മറ്റൊരു ഭാഗത്തേക്കാണ്. അതുകൊണ്ട് അതൊന്ന് പറഞ്ഞിട്ട് നമുക്ക് ദൈവം അനുവദിക്കുന്നെങ്കിൽ അടുത്ത ആഴ്ച, അല്ലെങ്കിൽ അതിന്റെ അടുത്ത ആഴ്ച ഈ സന്ദേശത്തിലേക്ക് കടന്നു വരാം. ഇതാ ചതിക്കുന്ന സന്ദേശത്തിലൂടെ ദൈവ ഇഷ്ടം മറക്കുന്ന പിശാച്. ഇത്രയും നേരം നിങ്ങൾ കേട്ടത് ഇൻട്രൊഡക്ഷൻ ആണ്, ഇതുമായി ബന്ധപ്പെട്ട ഒരു ഇൻട്രൊഡക്ഷൻ. ഞാൻ ചില ചിത്രങ്ങളിലൂടെ കാര്യങ്ങളെ കുറിച്ച് മനസ്സിലാക്കി. ഓ ഫാദർ ഐ ലവ് യു, ഞാൻ സ്ക്രീൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നതാണ്. ഓ ഫാദർ വി താങ്ക് യു ആൻഡ് വി ഗിവ് യു ഗ്ലോറി. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഒക്കെ ഉണ്ടാവും, ഇംഗ്ലീഷ് ആണ് ടൈപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത്, അതുകൊണ്ട് അതിന്റെ പുറകെ പിടിച്ച് പോകുന്നു കേട്ടോ. സന്ദേശം ഏറ്റെടുക്കുക, എപ്പോഴും സന്ദേശമാണ് ഏറ്റെടുക്കുക. ചതിക്കുന്ന സന്ദേശത്തിലൂടെ ദൈവ ഇഷ്ടം മറയ്ക്കുന്ന പിശാച്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് മനുഷ്യന്റെ ഒരു ബലഹീനതയാണ്. ഒരു സമയത്ത് ഒരൊറ്റ കാര്യമേ അവന് എഫക്റ്റീവ് ആയിട്ട് കാണുവാനും പ്രവർത്തിക്കാനും കഴിയൂ. എഴുതിയിരിക്കുന്നത് അവർ, മാൻ ക്യാൻ എഫക്റ്റീവ്ലി സീ ഓൺലി വൺ തിങ് അറ്റ് എ ടൈം. ഒരൊറ്റ കാര്യമാണ് എഫക്റ്റീവ്ലി കാണാൻ കഴിയൂ. അപ്പോ എന്താണ് നമ്മൾ ആദ്യം കാണുന്നത്? അത് നമ്മളെ മറ്റുള്ളതിനെ നമ്മൾ ഇന്ന് മറച്ചു കളയും. ഇതാണ് ഹൗവയ്ക്ക് പറ്റിയത്. ഹൗവയ്ക്ക് പറ്റിയ ആ പറ്റ് നമുക്ക് കാണുവാനായിട്ട് കഴിയും. ദൈവത്തിന്റെ വചനം വളരെ വ്യക്തതയോടെ എഴുതിയിട്ടുണ്ട്. അത് അസക്കോർ ഞാൻ 11:3 നിങ്ങൾക്ക് സ്ക്രീനിൽ തന്നെ കാണാം അവർ എഴുതിയിരിക്കുന്ന കാര്യം. എന്നാൽ സർപ്പം ഹൗവയെ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർബന്ധതയും വിട്ട് വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടും. ഹല്ലേലൂയ. അപ്പോ മനസ്സ് ഏകാഗ്രത വിട്ടുപോകും. ക്രിസ്തുവിനോടുള്ള ഏകാഗ്രത, ക്രിസ്തു ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുവാൻ വേണ്ടിയാണ് കടന്നു വന്നത്. ശ്രദ്ധിച്ചേ, കർത്താവ് പറയുന്നൊരു കാര്യം, ഞാൻ വന്നത് എന്റെ ഇഷ്ടം ചെയ്യാനല്ല, എന്നെ അയച്ച പിതാവിന്റെ ഇഷ്ടം. അപ്പൊ യേശുവിന്റെയും മെയിൻ സബ്ജക്ട് എന്തായിരുന്നു? പിതാവിന്റെ ഇഷ്ടം. ഹല്ലേലൂയ. അപ്പോ പിതാവിന്റെ ഇഷ്ടം ചെയ്യാനാണ് പറഞ്ഞത്. അപ്പോ എന്നാൽ സർപ്പം പിശാജ് ഹവ്വയുടെ മനസ്സ് അവിടെ നിന്നങ്ങ് മാറ്റി വേറൊരു നിലയ്ക്കാക്കി. എന്തായിരുന്നു മാറ്റിയത്? ആർക്ക് പറയാം? എങ്ങോട്ടേക്കാ മാറ്റിയത്? ഞാൻ പറയട്ടെ, നിങ്ങൾ മനസ്സിലാവുന്ന പറഞ്ഞു. ആദം ദൈവത്തിന്റെ മകൻ എന്ന് ദൈവത്തിന്റെ വചനത്തിലുണ്ടോ നിങ്ങൾക്ക് അറിയാമോ? എത്ര പേർക്കറിയാം? ലൂക്കോസ് വിശേഷം. മൂന്നാം അതിന്റെ 38-ാമത്തെ വാക്യം ഞാൻ വായിക്കാം, അല്ലെങ്കിൽ ദേവാസനം ആരെങ്കിലും എടുത്തെങ്കിലും വായിക്കും കേട്ടോ, പെട്ടെന്നാകുന്നുണ്ട്.
കൈനാന്റെ മകൻ, കൈനാൻ ഏനോസിന്റെ മകൻ, ഏനോസ് ശേത്തിന്റെ മകൻ, ശേത്ത് ആദാമിന്റെ മകൻ, ആദാം ദൈവത്തിന്റെ മകൻ.
അപ്പോ ആദാം ആരുടെ മകനാണ്? ആദാം ദൈവത്തിന്റെ മകൻ. ഹല്ലേലൂയ, ശ്രദ്ധിച്ചേ, ആദാം ദൈവത്തിന്റെ മകൻ, സമ്മതിച്ചോ? പക്ഷെ പിശാചിന്റെ സന്ദേശം ഉണ്ടായിരുന്നു. സന്ദേശം ശ്രദ്ധിച്ചാൽ മതി, ആപ്പിളൊക്കെ വിടുക അല്ലെങ്കിൽ പഴമൊക്കെ വിടുക, സന്ദേശത്തിന്റെ റിസൾട്ട് എന്താ? ആർക്കും പറയാം, പറഞ്ഞോ, സന്ദേശത്തിന്റെ റിസൾട്ട് എന്താ? ചുമ്മാ ഇങ്ങനെ കേട്ടിരുന്ന് കേട്ടിരുന്ന് എത്ര കാലമാ, സന്ദേശത്തിന്റെ റിസൾട്ട് എന്തുവാ? ആ പിശാജ് പറഞ്ഞ സന്ദേശത്തിന്റെ റിസൾട്ട് ദൈവത്തിന്റെ മകനായ ആദത്തെ ദൈവമാക്കി മാറ്റും. നന്മ തിരുമലയെ കുറിച്ചുള്ള അറിവിനെ ഫലം തിന്നാൽ നിങ്ങൾ മരിക്കൂ എന്ന് ദൈവം പറഞ്ഞു. പിശാജ് പറഞ്ഞു മരിക്കില്ല, പിന്നെ നിങ്ങൾ ദൈവത്തെ പോലെയാകും, നിങ്ങൾ ദൈവത്തെ പോലെയാകും. അപ്പൊ ദൈവപുത്രനെ ദൈവമാക്കാൻ ആദ്യം പരിശ്രമിച്ച ആളാരാ? പറ, ദൈവപുത്രനെ ദൈവമാക്കാൻ ആദ്യം പരിശ്രമിച്ച ആളാരാ? ഞെട്ടിപ്പോയല്ലേ പിശാച്. ഈ തന്ത്രം എല്ലാവർക്കും മനസ്സിലായോ? ഈ തന്ത്രം എല്ലാവർക്കും മനസ്സിലായോ? ആദം ദൈവത്തിന്റെ മകൻ, ഒന്നാം ആദം ദൈവത്തിന്റെ മകൻ. ഒടുക്കത്തെ ആദത്തെ കുറിച്ച് ദൈവത്തിന്റെ വചനം പറയുന്നു, തന്റെ ഏകജാതനായ പുത്രൻ. പിതാവ് പറഞ്ഞു, ഇവൻ എന്റെ പ്രിയ പുത്രൻ, ഇവനെ ചെവി കൊടുപ്പ്. യേശു പറഞ്ഞു, ഞാൻ ദൈവത്തിന്റെ പുത്രൻ. പത്രോസിലൂടെ പിതാവ് പറഞ്ഞു കൊടുത്തു, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ മിശിഹ. യേശുവിനെ മുമ്പ് അറിയാവുന്ന പിശാചികൾ പറഞ്ഞു, മഹോന്നതനായ ദൈവത്തിന്റെ പുത്ര. പക്ഷേ ഇന്ന് മറ്റൊരു സന്ദേശം അടിച്ചിട്ടിരിക്കുകയാണ്, പിശാജ് പഴയത് തന്നെ അടിച്ചിട്ടിരിക്കുകയാണ്. യേശുവിനെ ദൈവപുത്രൻ എന്ന് ദൈവം പറഞ്ഞു, അതിനെ സമ്മതിക്കാൻ പറ്റില്ല. യേശു പറഞ്ഞു, അത് സമ്മതിക്കാൻ പറ്റില്ല. പകരം യേശുവിനെ ഏകസത്യ ദൈവമാക്കണം, ദൈവപുത്രനെ ഏകസത്യ ദൈവമാക്കണം. ആദത്തെ, ദൈവപുത്രനായ ആദത്തെ ദൈവമാക്കാൻ ആദ്യം ശ്രമിച്ചവൻ പിശാച്. ആദ്യം ശ്രമിച്ചവൻ പിശാച്. ഞാൻ പറയാം, തെറ്റാണെങ്കിൽ നിങ്ങൾ പറയാം. തിന്നാൽ നിങ്ങൾ ദൈവത്തെ പോലെയാണ്. യേശു ക്രിസ്തു ആരാണെന്ന് വ്യക്തതയോട് മനസ്സിലാക്കി. ഇതിനുമുള്ള സന്ദേശം ഗോഡ്സ് സ്പിരിറ്റ് ഓപ്പറേഷൻ www.kingdommessages.com എന്ന വെബ്സൈറ്റിൽ പോയി നിങ്ങൾ മനസ്സിലാക്കി. മറ്റ് സൈറ്റുകളിൽ ശാശി ജോസഫിൽ നിങ്ങൾക്ക് കാണുവാനായിട്ട് കഴിയും, ഹൗസ് ഓഫ് പ്രയറിൽ നിങ്ങൾക്ക് കാണുവാനായിട്ട് കഴിയും, v.o.space.g നിങ്ങൾക്ക് കാണുവാനായിട്ട് കഴിയും. വേറെ ചില സൈറ്റുകളുണ്ട്, അവരൊക്കെ ബ്ലോക്ക് ആക്കി. കാരണം ഈ സന്ദേശം കടന്നു വരുമ്പോ യേശുവിനെ പുറത്തിറക്കിയ, പ്രസംഗവേദിയിൽ നിന്ന് തള്ളി പുറത്താക്കിയ അന്നത്തെ സഭ എല്ലാവരും അല്ലട്ടു, ജനം രണ്ടാവുമെന്ന് പറഞ്ഞു, കളയും ഗോതമ്പ്. അതില് ഒരു കൂട്ടം കള തള്ളി, വേണ്ട യേശുവിന്റെ സന്ദേശം വേണം, ഞങ്ങളുടെ നിൽക്കുക, ഞങ്ങളുടേതായ മതി. പിന്നെ ആ കൂട്ടത്തിൽ എല്ലാവരും കളയല്ലാട്ടോ, പല കളയുടെ കൂട്ട് കൂടി കുറെ എണ്ണം ചിന്തയായിപ്പോയി. കാരണം കളയെ പ്രസാദിക്കും, അയ്യോ കള എന്റെ സുഹൃത്തല്ലേ, ഞാൻ കളയ്ക്ക് ലൈക്കിട്ടില്ല എങ്കിൽ കള എന്ത് ചിന്തിക്കും?
അങ്ങനെയൊന്നും ചിന്തിക്കരുത്. ആര് ആർക്ക് ലൈക്ക് പറയുന്നു അവൻ അവനോട് ചേർന്ന് കഴിഞ്ഞു, അവനോട് ചേർന്ന് കഴിഞ്ഞു. ദൈവം അതെ കണക്കാക്കുള്ളൂ. ഹല്ലേലൂയ. അവൻ വളരെ ശ്രദ്ധിച്ചോ. അപ്പൊ പ്രിയ സഹോദരേ, സത്യത്തിന്റെ പുറകെ പൊക്കോളണേ പോലും യേശു പറഞ്ഞു സത്യത്തിന്റെ സാക്ഷി നിൽക്കാൻ. അപ്പോ യേശു ആരാണെന്ന വ്യക്തതയോടെ ബോധം ഓരോ ദൈവമായി തന്നെ വേണം. നേരത്തെ പറഞ്ഞ ഗോഡ്സ് സ്പിരിറ്റ് ഓപ്പറേഷൻ ശ്രദ്ധിക്കുക. ഇതാ എന്നെ സെന്ററിൽ നിർത്തുക. ഇതാണ് ആദി. ഈ ഒരു പോയിന്റ് ഇതാണ് അനാദി, ഇതാണ് ആദി, ഇതാണ് സമയം. യേശു ക്രിസ്തു ആരായിരുന്നു, ആരാണ്, ആരായി തീർന്നു, ഈ ഒരു അറിവ് നമുക്കില്ല, ഇത് തെറ്റിപ്പോകും. യേശു ക്രിസ്തുവിനെ കുറിച്ച് ദൈവത്തിന്റെ വചനം പറയും. മൂന്നായിട്ട് സ്പ്ലിറ്റ് ചെയ്തിരിക്കുന്നത്, അനാദി അല്ലെങ്കിൽ ആദി പിടിച്ചു, ആദി, ആദിക്ക് മുമ്പ് അനാദി. ആദിയിലാണ് ദൈവം ആകാശം ഭൂമിയൊക്കെ സൃഷ്ടിച്ചത്. ആദിക്ക് മുമ്പുള്ള സമയമാണ് അനാദി. നീ അനാദിയായി ശാശ്വതമായി ദൈവം എന്ന് പറയുന്നില്ലേ സങ്കീർത്തനത്തില്, 90-ാം സങ്കീർത്തനത്തില്. ഇനി ഇത് കഴിഞ്ഞിട്ടുള്ള സമയമാണ് സമയം, സന്ധ്യായ ഉഷസായ 1-ാം ദിവസം. അപ്പൊ ഇത് നമ്മൾ ശ്രദ്ധിച്ചോണം. ഇത് ക്ലാസ്സിന്റെ ഡീറ്റെയിൽ ഞാൻ ഇപ്പൊ പറയുന്നില്ല, നിങ്ങൾ നേരത്തെ പോയി കേട്ടോളിനെ പ്രസംഗിച്ചു കഴിഞ്ഞു. അപ്പൊ യേശു ആരാണ്? ആദിയിൽ യേശു വചനം, ദൈവപുത്രനാണ്. എന്നാൽ അതിനു മുമ്പ് അനാദിയിൽ യേശു ദൈവമായിരുന്നു. വേർഡ് വാസ് ഗോഡ്. വചനം, ആദിയിൽ വചനം ഉണ്ടായിരുന്നു. പക്ഷെ വചനം നേരത്തെ എന്തായിരുന്നു? ആദിക്ക് മുമ്പ്. വേർഡ് വാസ് ഗോഡ്. അതാണ് യോഹന്നാൻ പറയുന്നത്, വചനം ദൈവമായിരുന്നു. അപ്പൊ ആദിയിൽ സംഭവിച്ചു, ദൈവം ആകാശം മുമ്പ് സൃഷ്ടിച്ചു. ഇതുകൊണ്ടാണ് കർത്താവ് യേശുവിനെ കുറിച്ച് പറയുന്നത്, യേശു പറയുന്നത്, പിതാവേ ലോകസ്ഥാപനത്തിങ്കൽ എനിക്ക് നിന്നോടുകൂടെ ഉണ്ടായിരുന്ന മഹത്വത്തിൽ, അതായത് ലോകസ്ഥാപന സൃഷ്ടിപ്പിന്റെ സമയത്ത് എന്ത് സംഭവിച്ചു? കൊളോസ് ലേഖനത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ കാണാനായിട്ട് കഴിയും, അവൻ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിരൂപവും സർവ സൃഷ്ടിക്കും മുമ്പേ, സൃഷ്ടിക്കുന്നതിന് മുമ്പേയുള്ള ദൈവത്തിന്റെ ആദ്യ ജാതനുമാണ്, ഓൺലി ബിഗോട്ടൻ സൺ. അവിടെ യേശുവിന് ജനനമുണ്ട്, ഒരു ബർത്ത് ഡേ ഉണ്ട്. എപ്പോഴാണ്? സർവ സൃഷ്ടിക്കും മുമ്പേ വചനമായ ദൈവപുത്ര മിശിഹ ഉണ്ട്. അത് അതിനു മുമ്പ് ആരായിരുന്നു? അതിനു മുമ്പ് ദൈവത്തിലായിരുന്നു, ദൈവമായിരുന്നു. എനിക്കൊരു മോനുണ്ട്, ഡോൺ എന്ന പേര്. നേരത്തെ 1900 അങ്ങനെയുള്ള വർഷങ്ങളിൽ ഡോൺ ജനിച്ചിട്ടില്ല. 1997 ജനനം. അപ്പൊ 1995 ഡോൺ എവിടെയായിരുന്നു? ആ ഡോൺ ഷാ, എന്റെ പേര് ഷാജി, നിങ്ങൾക്കറിയാം, ആ ഡോൺ ഷാജി ആയിരുന്നു. അപ്പോ അനാദിയിൽ യേശു എവിടെയായിരുന്നു? പിതാവിന്റെ ഉള്ളിലാണ്, താൻ പിതാവിലാണ്, താൻ ദൈവമാണ്. എന്നാൽ ഉൽപ്പത്തി ആദിയിൽ എന്ത് സംഭവിച്ചു? ദൈവം പറയാണ്, ഇന്ന് ഞാൻ, നീ എന്റെ പ്രിയപുത്രൻ, ഇന്ന് ഞാൻ നിനക്ക് ജന്മം നൽകിയിരിക്കുന്നു. സങ്കീർത്തനം 2 ഹെബ്രായ ലേഖനത്തിലും കാണാം, ഇന്ന് ഞാൻ, ഇന്ന് എന്നൊരു ദിവസം ജന്മം കൊടുത്തിരിക്കുന്നു. അത് കന്യാമറിയുന്ന ജനിച്ച ജനനമല്ല, ദൈവപുത്രൻ അന്നേ ഉണ്ട്. ഇതൊക്കെ ഓൾറെഡി പ്രസംഗിച്ചു കഴിഞ്ഞു. ഹല്ലേലൂയ. ആ ദൈവത്തിന്റെ പേരാണ് വചനം. അവിടെയാണ് ദൈവത്തോടുള്ള 2 സ്റ്റെപ്പ് താങ്ങുന്നതിൽ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കാതെ തന്നെത്താൻ ഒഴിച്ചു. ഒഴിച്ചു എന്താണ് ഒഴിച്ചത്? സോഴ്സിൽ നിന്ന് താനിപ്പോ സോഴ്സ് അല്ലാതെ ആയി മാറി, താനിപ്പോ റിസോഴ്സ് ആയി മാറി. ദൈവം അനുവദിക്കുന്നെങ്കിൽ നമ്മുടെ സമയം പോകുന്നു അങ്ങോട്ടേക്ക്, അതിന്റെ എക്സ്പ്ലനേഷനിലേക്ക് പോകുന്നു. റിസോഴ്സ് ആയി മാറി. ഹി എംപ്റ്റിഡ് ഹിംസെൽഫ്. വചനമാകുന്ന ക്രിസ്തു, ആ ക്രിസ്തുവിലൂടെയാണ് ദൈവം സകലതും സൃഷ്ടിച്ചത്. താൻ പുത്രൻ എന്നുള്ള നിലയിലെ തനിക്ക് ആരംഭമുള്ളൂ. പക്ഷേ പുത്രനാകുന്നതിന് മുമ്പ് താൻ എവിടെയായിരുന്നു? പിതാവിലായിരുന്നു. അവിടെ തനിക്ക് ആരംഭമില്ല. താൻ ദൈവമായിരുന്നു, അവിടെ തനിക്ക് ആരംഭമില്ല. ഹി ഈസ് ആൽഫ. ഇനി ആ വചനം എന്തായി മാറി? വചനം മാംസമായി സമയത്തിലേക്ക് വന്നപ്പോ, ശ്രദ്ധിച്ചേ, സമയത്തിൽ വചനം മാംസം.
ആദിയിൽ ദൈവ വചനമായിരുന്നു, ദൈവപുത്രനായിരുന്നു. സകലതും ആ പുത്രനിലൂടെയാണ് ഉണ്ടാക്കിയത്. ആര്? പിതാവ്. സൃഷ്ടിക്ക് മുമ്പാണ് ആ സംഭവം നടന്നത്. സ്പ്ലിറ്റ് ഓപ്പറേഷൻ ഇതിന്റെ ഒരു സാമ്പിളാണ്. ആദത്തിന്റെ എല്ല് വാരിയലിൽ നിന്ന് ഹവ്വയെ ഉണ്ടാക്കി. ഹല്ലേലൂയ. എന്തിനു വേണ്ടിയാണ്? ജനിപ്പിക്കുക, പരിപാലിക്കുക. എന്തിനാണ് ദൈവം സ്പ്ലിറ്റ് ഓപ്പറേഷൻ ചെയ്തത്? ഫോർ ദ ക്രിയേഷൻ ആൻഡ് ഇറ്റ്സ് റെഗുലേഷൻ. സൃഷ്ടിപ്പിനും ഇതിൻ്റെതായ പരിപാലനത്തിന്. തുടർന്ന് ആ വചനം സമയത്തിൽ വചനം മാംസമായി ഒരു മനുഷ്യപുത്രനായി. ദൈവപുത്രൻ ആരായിപ്പോ? ഒരു മനുഷ്യപുത്രനായി നമ്മളുടെ വസിച്ചു. അപ്പൊ താൻ ആരായിരുന്നു ഇതിനു മുമ്പ്? ഒരു ശിശു ജനിച്ചിരിക്കുന്നു, പക്ഷെ ആ ശിശു ആരായിരുന്നു അതിനു മുമ്പ്? മകനായിരുന്നു. ആ മകൻ ആരായിരുന്നു അതിനു മുമ്പ്? ദൈവമായിരുന്നു, ദൈവപിതാവായിരുന്നു. ആരംഭമില്ലാത്ത ആദ്യത്തെയായ ദൈവപിതാവ്. ഈ ദൈവിക സത്യങ്ങളൊക്കെ വിളിച്ചു പറയുമ്പോ ഇതിനു മുമ്പ് വേറെ പല ഡോക്ടറിനൊക്കെ ഉണ്ടാക്കി വെച്ചവരുടെ ആ ചീട്ടുകൊട്ടാലെ ഇടിഞ്ഞ് താഴെ വീഴുമ്പോ അവരെതിർക്കുക. ഇതിലെല്ലാത്തിനും വചനമുണ്ട്. അപ്പോ ഇന്ന് യേശു ക്രിസ്തു ആരാണ്? പിതാവ് പറഞ്ഞത് ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവന് ചെവി കൊടുക്കുക. ഇന്ന് പിതാവിനാൽ നിയമിതനായിരിക്കുന്ന സർവപ്രപഞ്ചത്തിന്റെയും രാജാവാണ് ക്രിസ്തു. നമ്മുടെ കർത്താവാണ് ക്രിസ്തു. ദൈവപുത്രനാണ് ക്രിസ്തു. ആ ക്രിസ്തുവിനെ ചുംബിച്ചാൽ കുഞ്ഞൻ നിനക്ക് നിത്യജീവനുണ്ട്. ഹല്ലേലൂയ. നിങ്ങൾ വഴിയിൽ വെച്ച് നശിച്ചു പോകാതിരിപ്പാൻ പുത്രനെ ചുംബിപ്പിക്കും. റൈറ്റ് മെസ്സേജിലേക്ക് വരണം. റൈറ്റ് മെസ്സേജ് ശ്രദ്ധിച്ചാട്ടെ. വീടിന്റെ സ്ക്രീൻ ഷെയർ ചെയ്യാൻ നിങ്ങൾക്ക് മനസ്സിലാകും, അല്ലെങ്കിൽ ബോഡി ഓഫ് വ്യക്തിത്വങ്ങൾക്ക് കാര്യങ്ങളെ മനസ്സിലാകാൻ ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ ഇതുമായുള്ള ബന്ധത്തില് നമ്മളെ മനസ്സിലാക്കുന്നത്, നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്നത് ഇതാ ചെറിയ എരിഹോ കോട്ടയാണ്. അതിന്റെ ഒരു സാമ്പിളാണ് കാണിച്ചിരിക്കുന്നത്. ഇനി ഇങ്ങനെ ഒരു കോട്ട പിശാച് നമ്മുടെ മനുഷ്യന്റെ ഉള്ളിൽ കെട്ടി. ശ്രദ്ധിച്ചോളൂ, ഇത് കണ്ടോ? ഇതെന്തോ ഒരു ജയില. നിങ്ങൾ കണ്ടിട്ടുണ്ടോ ജയിലുണ്ടോ? യഥാർത്ഥ ജയില നിങ്ങളെ കാണും. ക്രിമിനൽസിന് ഇട്ടിരിക്കുന്ന യഥാർത്ഥ ജയില. ഇനി ഇതേപോലെ നമ്മൾ ഓരോരുത്തരും ലോകമാകുന്ന ജയിലിൽ പിശാജ് നമ്മളെ പിടിച്ചിട്ടിരിക്കുക. ലോകമാകുന്ന ജയിലിൽ പിശാജ് നമ്മളെ പിടിച്ചിട്ടുണ്ട്. സോറി, ഗലാത്തി ലേഖനം ഒന്നാമത്തെ മൂന്നാം വാക്യം ദൈവദാസന്റെ ശബ്ദമേർത്തി വായിച്ച്. നമ്മളെ നിന്റെ സ്പിരിച്വൽ കാര്യങ്ങൾ ഇൻവിസിബിൾ, കാണാൻ കഴിയത്തില്ല. പക്ഷേ വചനത്തിലൂടെ നോക്കുമ്പോൾ കാണാൻ കഴിയും. നമ്മൾ യേശു രക്ഷിതാവാസികളുടെ മുമ്പ് ലോകം എന്ന ജയിലിൽ പാപം നിമിത്തം പിശാചിനാൽ പിടിക്കപ്പെട്ട് കിടക്കുകയായിരുന്നു. പിശാചിന ജയിലറുടെ കീഴിൽ
പിതാവായ ദൈവത്തിങ്കൽ നിന്നും നമ്മുടെ ദൈവവും പിതാവുമായവന്റെ ഇഷ്ടപ്രകാരം ഇപ്പോഴത്തെ ദുഷ്ടലോകത്തിൽ നിന്ന് നമ്മെ വിടുവിക്കേണ്ടതിന്.
ഇപ്പോഴത്തെ ദുഷ്ടലോകത്ത് നിന്ന് അപ്പോ ദുഷ്ടൻ വാഴുന്ന ലോകത്ത് നമ്മളെ വിടുവിക്കേണ്ടതിന്. അപ്പോ നമ്മൾ അവിടെ കുടിക്കിടക്ക. ലോകം നമ്മുടെ ജയിലാ. പലരും ജീവിക്കുന്ന ലോകം നമ്മുടെ സുഹാസ കേന്ദ്രമോ നല്ലേ അല്ല. ലോകം നമ്മുടെ ജയിലാ. നമ്മളെ കൊല്ലാൻ പിടിച്ചിട്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് നമ്മുടെ അപ്പച്ചനും അമ്മച്ചുമാരെല്ലാം മറ്റി പോകുന്നത്. അല്ലല്ലോ, കൊല്ലാൻ പിടിച്ചിട്ടിരിക്കുക. ഏകപുരുഷം പാവ് പോകാത്ത മരണവും ലോകത്തിൽ കൊല്ലാൻ പിടിച്ചിട്ടിരിക്കുക. അവിടുന്ന് നമ്മളെ വിടിവിക്കേണ്ടതിന്. അതിൽ നമ്മുടെ പാപം തന്നെ കിടന്നു. അപ്പൊ അതിന്റെ എക്സ്പ്ലനേഷൻ നമ്മൾ പോകുന്നില്ല. ഇതാ നിങ്ങൾക്ക് കാണാം, വേൾഡ് ജയിൽ. വേൾഡ് ജയിൽ എന്ന് കൊടുത്തിട്ടുണ്ട്. ഹല്ലേലൂയ. ഇനി അടുത്തതിലേക്ക് പോകട്ടെ. ഇവിടെ നമ്മളെ വിടിവിക്കേണ്ടതിനാണ് യേശു കർത്താവിനെ കാൽവരി ക്രൂശിയാഗമാക്കി. ഇത് നിങ്ങൾക്ക് അവിടെ കാണുവാനായിട്ട് കഴിയും. ഇതാ യേശു കർത്താവ് യാഗമായിട്ട് കിടക്കുന്നുണ്ടോ? യാഗമായിട്ട് കിടക്കുന്നുണ്ടോ? ഇവിടെ നിന്ന് വിടിവിക്കേണ്ടതിനാണ് യേശുവിനെ യാഗമാക്കി. അത് കേരളത്തിലെ ഒന്നിന് പറയുമെന്ന് പറയും. സോറി, ഒന്നിന്റെ മൂന്ന് പറയും. അപ്പൊ നമ്മളെ വിടുവിച്ചു. ജയിൽ തുറക്കണോ? യേശു ക്രിസ്തു കാൽവരി ക്രൂശിലെ മരണത്തിലൂടെ ജീവനുള്ള പുതിയ വഴി തോന്നു. ജയിൽ തുറന്നു. ഹല്ലേലൂയ. ജയിൽ തുറന്നിട്ട് ബൈബിളിലെ സന്ദേശം എന്താണെന്ന് പറയാൻ പോകും കേട്ടോ. ശ്രദ്ധിച്ചേ. എന്നാ നമ്മൾ വേറെ സന്ദേശത്തിലേക്ക് കുടിക്കപ്പെട്ടു പോയി. തുടർന്ന് ഇതാ യേശു ക്രിസ്തു ജയിൽ തുറന്ന് നമ്മളോട് പറഞ്ഞു, ഓ ലോർഡ് ഐ ലവ് യു, ഓ ഫാദർ ഐ ലവ് യു. ഇതാ യേശു ക്രിസ്തു ജയിൽ തുറന്നിട്ട് ഇതാ നമ്മളോട് പറയാണ്, ഫോളോ മീ, എന്നെ അനുഗമിക്കുക, എന്നെ അനുഗമിക്കുക. ഈ സുവിശേഷങ്ങളിൽ മാത്രം, നാല് സുവിശേഷങ്ങളിൽ മാത്രം, മത്തായി, മാർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ 22 പ്രാവശ്യം ഡയറക്റ്റ് പറഞ്ഞിട്ടുള്ളത്. എന്നെ അനുഗമിക്കുക. ഇത് വളരെ റയറായിട്ട് മാത്രം ക്രിസ്തീയ ജീവിതത്തിൽ ജനത്തിന്റെ ഇടയിൽ കേൾക്കുന്ന ഒരു കാര്യമാണ്. കാരണം ഇതൊരു യാത്രയാണ്, പിന്നിലുള്ളവരെ മറന്ന് മുൻപിലുള്ള ലക്ഷ്യമാക്കിയുള്ള യാത്ര. ഇതാണ് ബൈബിൾ നമുക്ക് തരുന്ന മെസ്സേജ്. ഇന്ന് നമ്മൾ ചെയ്യേണ്ട മെസ്സേജ് കിങ്ഡം അവകാശമാക്കുന്നത് നാളെയാണ്. ഇന്ന് കിങ്ഡം ദൈവരാജ്യം നമ്മുടെ ഉള്ളിലാണ് വരുന്നത്. ഹല്ലേലൂയ. ഇന്ന് നമ്മൾ ചെയ്യേണ്ട കാര്യമാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇതാണ് ബൈബിൾ തരുന്ന ട്രൂ മെസ്സേജ്. യേശുക്രിസ്തു പിലാത്തോസിനോട് പറഞ്ഞു, പൈലറ്റിനോട് പറഞ്ഞൊരു കാര്യമുണ്ട്, സത്യത്തിന് സാക്ഷി നിൽക്കാനാണ് ഞാൻ വന്നത്, സത്യ താല്പര്യമായവർക്ക് എന്റെ വാക്കുകൾ. ഇതാ സത്യമായ മെസ്സേജ്. എന്താണ് അവൾ എഴുതിയിരിക്കുന്നത്? യേശുവിനെ അനുഗമിക്കുക. അപ്പൊ നമ്മൾ എന്തൊക്കെ ചെയ്യണം? അതിന് അവൾ എഴുതിയിരിക്കുന്നു, യേശുവിനെ കർത്താവായി സ്വീകരിക്കുക, ദൈവപുത്രനായി സ്വീകരിക്കുക, യേശുവിനെ അനുഗമിക്കുക, യേശുവിന് ബഹുമാനം കൊടുക്കുക, ദൈവ പിതാവിങ്കൽ എത്തിച്ചേരുക. ഇതാണ് ബൈബിൾ നമുക്ക് തരുന്ന സന്ദേശം. ആർക്കെങ്കിലും ഇതിന് അഭിപ്രായമുണ്ടോ? ഇതെല്ലാം വചനത്തിന്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്. ഇതാണ് ബൈബിൾ നമുക്ക് തരുന്ന സന്ദേശം. ദേവദാസന്മാരെ സമ്മതിക്കുന്നു, യേശുവിനെ അനുഗമിച്ച് നമ്മൾ പിതാവിന്റെ എത്തിച്ചേരും. ലോകമെന്ന ജയിലായിരുന്നു നമ്മൾ. ലോകമെന്ന ജയിലിൽ നിന്ന് യേശു ക്രിസ്തു തന്റെ കാൽവരി ക്രൂശിലെ യാഗത്തിലൂടെ നമ്മൾ രക്ഷിച്ചു. ഇതാണ് രക്ഷിക്കപ്പെടോ രക്ഷിക്കപ്പെടോ എന്ന് ചോദിക്കുന്നില്ലേ? രക്ഷിച്ചു. ഇതിനെ തുടർന്ന് യേശുവിനെ അനുഗമിച്ച് പിതാവിന്റെ അടുക്കൽ എത്തിച്ചേരും. ഇതാണ് യോഹന്നാൻ സുവിശേഷം 14:6 യേശു നമ്മളോട് സന്ദേശം പറഞ്ഞു തരുന്നു. യേശു പലപ്പോഴും ദേവസ്ഥാന എടുത്താണ്, യേശു പലപ്പോഴും നമ്മൾ പറയുന്നുണ്ട്, നിങ്ങൾ എന്റെ ഭാഷണം ഗ്രഹിക്കാത്തത് എന്ത്? ഞാൻ പറയുന്ന ഗ്രഹിക്കാത്തത് എന്ത്? എന്റെ കർത്താവ് കർത്താവ് എന്ന് പറയുന്നു, ഞാൻ പറയുന്ന അനുസരിക്കാത്തത് എന്ത്? യോഹന്നാൻ 14:6 വായിച്ചു.
യേശു അവനോട്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ എത്തുന്നില്ല.
ഇതാ ഞാൻ മുഖാന്തരമല്ലാതെ, ഇതാ യേശുവിനെ അനുഗമിക്കുന്നവരുടെ. യേശു കാൽവരി ക്രൂശിൽ നമ്മൾ യാഗത്തിലൂടെ നമ്മൾ സൗജന്യമായി ലോകമെന്ന ജയിലിൽ നിന്ന് രക്ഷിച്ചു. ആ ലോകമെന്ന ജയിലിൽ നിന്ന് രക്ഷിച്ചോ. ഇനി ദൈവരാജ്യത്തിൽ കയറണമെങ്കിൽ അവസാനം പിതാവിന് ഇഷ്ടം ചെയ്താലേ അകത്ത് കയറാൻ പറ്റൂ. അപ്പോ ഇതാ ലോകമെന്ന ജയിലിൽ നമ്മളെ വിടുവിച്ചു. ഇനി യേശുവിനെ അനുഗമിച്ച് നാം ഇത് എവിടെ എത്തണം? പിതാവിന്റെ അടുക്കൽ എത്തണം. എന്നിലൂടെ അല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ എത്തുന്നില്ല. ആ പിതാവിനാണ് യേശു ഏകസത്യ ദൈവം എന്ന് വിളിക്കുന്നത്. അങ്ങനെ യേശുവിനെ ആയിരുന്നു പിതാവിന്റെ അടുക്കൽ എത്തണം. യേശു ആരാണെന്ന് പിതാവ് പറയുന്നത്? എന്റെ പ്രിയ പുത്രനാണ്. യേശു ആരാണെന്ന് യേശു പറയുന്നത്? ഞാൻ ദൈവത്തിന്റെ പുത്രനാണ്. ഹല്ലേലൂയ. ഇനി എബ്രായ 7:25 ഇത് തന്നെയാ പറയുന്നേ. യേശുവിനെ കുറിച്ച് പറയാണ്, താൻ മുഖാന്തരം ദൈവത്തോടെടുക്കുന്നവർക്ക് വേണ്ടി. ഹല്ലേലൂയ. താൻ മുഖാന്തരം എടുത്തേക്ക് വായിച്ചു.
അതുകൊണ്ട് താൻ മുഖാന്തരമായി ദൈവത്തോടെ അടുക്കുന്നവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുവാൻ.
താൻ മുഖാന്തരമായി, യേശു മുഖാന്തരമായി നമ്മൾ എവിടെ അടുക്കണം? ദൈവത്തോടടുക്കണം. ഇതൊക്കെ ബൈബിളിലുള്ള സന്ദേശമല്ലേ? ഈ സന്ദേശം നമ്മൾ മനസ്സിലാക്കുക. താൻ മുഖാന്തരം നമ്മൾ ദൈവത്തോട് അടുക്കണം. വെളിപ്പാട് പുസ്തകം 5:9 വായിച്ചേ. നിങ്ങൾക്ക് വേണ്ടി സ്ക്രീനിലെല്ലാം എഴുതിയിട്ടുണ്ട്. ആ 9
പുസ്തകം വാങ്ങുവാനും അതിന്റെ മുദ്ര പൊട്ടിപ്പാനും നീ യോഗ്യൻ. നീ അറുക്കപ്പെട്ടു, നിന്റെ രക്തം കൊണ്ട് സർവഗോത്രത്തിലും ഭാഷയിലും വംശത്തിലും ജാതിയിലും നിന്നുള്ളവരെ ദൈവത്തിനായി വിലക്ക് വാങ്ങി.
ദൈവത്തിനായി വിലക്ക് വാങ്ങി. യേശുക്രിസ്തു രക്തത്തിലൂടെ ഈ ജനത്തെ ദൈവത്തിനായി വിലക്ക് വാങ്ങി. അപ്പൊ ഈ ജനം എവിടെ എത്തണം? ദൈവത്തിന്റെ അടുക്കൽ, പിതാവിന്റെ അടുക്കൽ എത്തണം. അല്ലെങ്കിൽ ഇതാണ് യേശു പറഞ്ഞത്, എന്നിലൂടെ നിങ്ങൾക്ക് പിതാവിന്റെ അടുക്കൽ എത്താം. ഞാനല്ലാതെ വേറെ വഴിയില്ല, മാർഗമില്ല. ഹല്ലേലൂയ. ഇതാണ് 1 Petrus 3:18 ദൈവത്തിന്റെ വചനം പറയുന്നത്, യേശുക്രിസ്തു മുഖാന്തരം നമ്മൾ ദൈവത്തോട് അടുക്കണം. വായിച്ചേ.
ക്രിസ്തുവും നമ്മെ ദൈവത്തോടെ അടുപ്പിക്കേണ്ടതിന് നീതിമാനായി നീതി കെട്ടവർക്ക് വേണ്ടി പാപം നിമിത്തം ഒരിക്കൽ കഷ്ടം അനുഭവിച്ചു.
നമ്മളെ ദൈവത്തോടെ അടുപ്പിക്കുന്നതിന് വേണ്ടി ക്രിസ്തു. ഇനി ഇതാ 1 Timothy 2:5-6 വാക്യം വായിക്കുമ്പോൾ എഴുതിയിരിക്കുകയാണ്, ഈ ദൈവത്തിനും മനുഷ്യർക്കും ഇടയിലുള്ള ഏക മധ്യസ്ഥൻ ക്രിസ്തു. ഏത് ക്രിസ്തു? ദൈവപുത്രനായ ക്രിസ്തു. വായിച്ചേ.
ദൈവം ഒരുവനല്ലോ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനും ഒരുവൻ, എല്ലാവർക്കും വേണ്ടി മറുവിലയായി തന്നെത്താൻ കൊടുത്ത മനുഷ്യനായ ക്രിസ്തു യേശു തന്നെ.
ദൈവത്തിനും മനുഷ്യർക്കും ഇടയിൽ മധ്യസ്ഥനും ഒരുവൻ മനുഷ്യനായ യേശു ക്രിസ്തു. നേരത്തെ നമ്മൾ കേട്ടല്ലോ മൂന്ന് സെക്ഷനിലെ അനാദി ആദി ടൈം, ആ ടൈമിലാണ് മനുഷ്യനായ, അതിനുമ്പ് ദൈവപുത്രനാണ്. ഇന്ന് യേശു ക്രിസ്തു നമുക്ക് ദൈവപുത്രനാണ്, നമ്മുടെ കർത്താവാണ്, മനുഷ്യപുത്രനാണ്. അപ്പൊ മനുഷ്യപുത്രനായ യേശു നമുക്ക് ദൈവപുത്രനായി മാറി മരിച്ചുയർത്തെഴുന്നേറ്റ ശക്തിയോടെ ദൈവപുത്രനെ നിർണയിക്കും. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, അത് ഓൾറെഡി ഉള്ള അവസ്ഥയാണ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ദൈവം തന്റെ ദൂതനെ അയച്ചപ്പോ മറിയോട് പറഞ്ഞത്, ഉത്ഭവിക്കുന്ന ശിശു ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. ഹല്ലേലൂയ, ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, ഈ ഭാഗങ്ങളൊക്കെ കണ്ടോ, ഇതാണ് ദ ട്രൂ മെസ്സേജ്. അപ്പൊ സത്യം നിങ്ങൾ അറിയുമ്പോൾ സത്യം നിങ്ങൾ സ്വന്തമാക്കട്ടെ. ഹല്ലേലൂയ. ഇനി ഫോൾസ് മെസ്സേജ് തരാം. ഫോൾസ് മെസ്സേജ് എന്താണെന്ന് അറിയാമോ? ഉൽപ്പത്തിയിലെ ഫോൾസ് മെസ്സേജ് എന്തായിരുന്നു? ദൈവപുത്രനായ ആദത്തെ പിശാച് ആരാക്കാനായിട്ട് മാറ്റി, ആരാക്കാൻ ശ്രമിച്ചു, ദൈവമാക്കാൻ ശ്രമിച്ചു. തിന്നാൽ നിങ്ങൾ ദൈവത്തെ പോലെയാണ്. ഹല്ലേലൂയ. ഇവിടെ ഒന്നാം ആദത്തെ ദൈവത്തെ പോലെ ആക്കാൻ ശ്രമിച്ച ആ പിശാച് ഇന്നും തന്ത്രം അത് വളരെ സ്പിരിച്വലായിട്ട് ഫീൽ ചെയ്യും. നിങ്ങൾ ദൈവത്തെ പോലെയാ, ദൈവത്തെ പോലെയാകും ബ്രദറെ. ഹല്ലേലൂയ. ഇവിടെയും ഇതാ ദൈവപുത്രനായ യേശുവിനെ കൊണ്ടുവന്ന ആ സത്യദൈവമായ പിതാവിന്റെ സ്ഥാനത്തേക്ക് അങ്ങ് കയറ്റാൻ ശ്രമിക്കുകയാണ് പിശാച്. അത് കഴിഞ്ഞ നാളുകളിൽ അവൻ അത് ജയിച്ചു. കാരണം ജനത്തിന് സത്യം അറിയാത്തത് അവൻ ജയിച്ചു. അതുകൊണ്ട് ജനത്തിന് എന്ത് പറ്റി എന്നറിയാമോ? അവരുടെ ഈ യാത്ര മുടങ്ങി, യേശുവിനെ അനുഗമിച്ചുകൊണ്ടുള്ള യാത്ര മുടങ്ങി. ഹല്ലേലൂയ. ശ്രദ്ധിച്ചോളൂ, ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ ജനത്തിന് പിശാച് മറ്റൊരു ജയില് ഒരുക്കി കഴിഞ്ഞു. മറ്റൊരു ജയിലിൽ ഒരുക്കി എങ്ങനെയാണെന്നറിയാമോ? ഈ യാത്രയിൽ ഇവർ പിതാവിന്റെ അടുക്കൽ എത്താതെ, ദൈവിഷ്ടം ചെയ്ത പിതാവിന്റെ അടുക്കൽ എത്താതെ മറ്റൊരു കോട്ട ഒരുങ്ങി. അതിന്റെ റിസൾട്ടാണ് മത്തായി 7:21-23. മത്തായി 7:21-ലെ ജനങ്ങൾ യേശുവിനെ കർത്താവായി സ്വീകരിച്ചത്. മത്തായി 7:21-23 ജനങ്ങൾ അഭിഷേകം പ്രാപിച്ചു. മത്തായി 7:21-23 ആ ദൈവദാസന്മാരെ കുറിച്ചാണ് പറയുമ്പോൾ, അവർ രോഗികളെ സൗഖ്യമാക്കിയത്, ഭൂതങ്ങളെ പുറത്താക്കിയതാണ്, പ്രവചിച്ചവരാ എല്ല യേശുവിന്റെ നാമത്തിൽ. പക്ഷേ അവർ ഒരെണ്ണം ദൈവരായത് കയറില്ല, കർത്താവിനെ കേറ്റാ. കാരണം ലോകമാകുന്ന ജയിലിന്റെ പുറത്ത്, അതിൽ നിന്ന് വെളിയിലിറങ്ങിയ ജനത്തെ, യേശുവിനൂടെ വെളിയിലിറങ്ങിയ ജനത്തെ പിശാച് മറ്റൊരു സന്ദേശത്തിലൂടെ അവര് വീണ്ടും ജയിലിന്റെ ഉള്ളിലായി. ഹല്ലേലൂയ. ജയിലിൽ നിന്ന് മറ്റൊരു ജയിലിലേക്ക് ശ്രമിച്ചുകൊള്ളുക. ഇതാണ് സത്യസന്ദേശം. ഈ സത്യസന്ദേശം യേശുവിനെ അനുഗമിച്ച് പിതാവിന്റെ അടുക്കൽ എത്തിച്ചേരാതിരിക്കാൻ ഇതാ അടുത്ത മറ്റൊരു ജയിൽ അവിടെ ഇടുകയാണ്. ആ ജയില് കണ്ടുകൊള്ളുക. ഇതാ ചതിക്കുന്ന സന്ദേശം. ഒരു എരിഹോ കോട്ട അവിടെ കെട്ടിക്കഴിഞ്ഞു. ഇതാ ഒരു എരിഹോ കോട്ട കാണോ, ജയിലിന്റെ വെളിയിൽ അടുത്ത എരിഹ കോട്ട. ആ എരിഹ കോട്ടയിലെ സന്ദേശമാണ് യേശുവിനെ സത്യദൈവമായി സ്വീകരിക്കുക, ആരാധിക്കുക. അടുത്ത എരിഹോ കോട്ട കെട്ടിക്കഴിഞ്ഞു. പിശാച് കെട്ടിയ എരിഹോ കോട്ടയാ. എന്തുകൊണ്ട് എരിഹോ കോട്ട കെട്ടിയേ? സത്യ സന്ദേശം എന്താണെന്ന്, ബൈബിളിലെ സത്യ സന്ദേശം എന്താണെന്ന് ദൈവജനത്തിന് അറിയാഞ്ഞത് മൂലം, യേശു എന്താണ് പറഞ്ഞതെന്ന് ദൈവജനത്തിന് അറിയാഞ്ഞത് മൂലം പിശാച് മറ്റൊരു കോട്ട കെട്ടി. ഈ ജയിലിന്റെ പുറത്ത് വേറൊരു വമ്പൻ എരിഹോ കോട്ട കെട്ടി. എരിഹോ കോട്ട കെട്ടിയിട്ട് ഇതാ അവിടെ ഒരു ഇന്ത്യ മാർക്കറ്റ് ഇരിക്കുന്നുണ്ടോ? എരിഹോ കോട്ട കെട്ടി, അല്ലെങ്കിൽ ഒരു കോട്ട കെട്ടിയിട്ട് ഈ ജനത്തെ പുറത്തേക്ക് വിടുന്നില്ല, അതിന്റെ ഉള്ളിൽ തന്നെ ഇട്ടു. യേശുവിനെ സത്യ ദൈവമായി സ്വീകരിക്കുക, ആരാധിച്ചു. ഹല്ലേലൂയ. ശ്രീ സഹോദരങ്ങളെ, യേശുവിനെ നമ്മൾ കർത്താവായി സ്വീകരിച്ചു. യേശുവിന് ദൈവത്തിന്റെ വചനം പറയുന്നു, പിതാവിനെ ബഹുമാനിക്കുന്ന ഒരു പുത്രനെയും ബഹുമാനിക്കുന്നു. നമ്മൾ യേശുവിന് ബഹുമാനം കൊടുക്കുന്നു, യേശുവിനെ വണങ്ങും, യേശുവിനെ സ്തുതിക്കുന്നു. ഈ പാട്ടുപുസ്തകം കണ്ട, ഈ പാട്ടുപുസ്തകം നല്ലൊരു പങ്കും യേശുവിനെ സ്തുതിക്കുന്ന സ്തുതിഗീതങ്ങളാണ്. ഹല്ലേലൂയ. ഈ പാട്ടുപുസ്തകം സ്വർഗത്തിൽ എന്നിലൂടെ തന്നെ റിലീസ് ചെയ്യുന്ന, ഈ പാട്ട് എനിക്ക് തന്നെ തന്നത, എന്നിലൂടെ റിലീസ് ചെയ്യുന്ന, ഞാൻ ചെയ്തതല്ല, എന്നിലൂടെ ദൈവം ചെയ്യുന്ന. അപ്പൊ യേശുവിന് നമ്മൾ ബഹുമാനം കൊടുക്കുന്നു, യേശുവിനെ വണങ്ങുന്നു, യേശുവിനെ സ്തുതിക്കുന്നു, എല്ലാ നന്മകൾക്കും നമ്മൾ നന്ദി പറയുന്നു, പിതാവിനെ ബഹുമാനിക്കുന്നത് പോലെ നമ്മൾ പുത്രനെ ബഹുമാനിക്കുന്നു. എന്നാൽ യേശുവിനെ സത്യദൈവമായി സ്വീകരിക്കുക, ആരാധിക്കുക എന്നൊരു സന്ദേശം ശ്രദ്ധിച്ചാതെ ഈ പുസ്തകം കാണിച്ചു തരാം. ഇതല്ലേ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? വേറെ യേശുവിനെ ദൈവമായി അവിടെ പറഞ്ഞിട്ടുണ്ട്, യേശുവിനെ ദൈവമായി ഇവിടെ പറഞ്ഞിട്ടുണ്ട്. പ്രിയ സഹോദരങ്ങളെ, യേശു ദൈവം തന്നെയാണ്. പക്ഷേ ഏത് ദൈവമല്ല, യേശു ക്രിസ്തു പറഞ്ഞ ഏക സത്യ ദൈവമായ പിതാവേ അല്ല. താൻ ആ പിതാവിലായിരുന്നു, ഇപ്പൊ താൻ ആരായി? ആ പിതാവിനെ പുത്രനാണ്, ദൈവപുത്രൻ. അതുകൊണ്ടാണ് പിതാവ് പറയുന്നത്, ഇവൻ എന്റെ പ്രിയ പുത്രൻ, ഇവന്റെ റീപ്ലേസ്മെന്റ് എന്നല്ല, ഇവന്റെ പ്രിയ പുത്രൻ ഇവന് ചെയ്ത് കൊടുക്കും. ഇതുകൊണ്ടാണ് യേശു പറയുന്നത് ഞാൻ ദൈവത്തിന്റെ പുത്രൻ. ഇതുകൊണ്ടാണ് യേശു പറയുന്നത് എന്റെ പിതാവും നിങ്ങളുടെ പിതാവും, എന്റെ ദൈവവും നിങ്ങളുടെ ദൈവവും. അവന്റെ അടുക്കലേക്ക് ഞാൻ കടന്നു പോകും. നിങ്ങൾക്കറിയാമോ ദൈവത്തിനൊരു ദൈവമില്ല. ഏത് ദൈവത്തിന്? ഏകസത്യ ദൈവത്തിനൊരു ദൈവമില്ല. ബാക്കി എല്ലാ ദൈവങ്ങൾക്കും ദൈവമാണ്. ദൈവം അനുവദിക്കുന്നെങ്കിൽ, അടുത്ത് വരുന്ന സന്ദേശം ദൈവം അനുവദിക്കുന്നെങ്കിൽ, ദാ ഏകസത്യ ദൈവവും ദൈവങ്ങളും എന്ന ആ ടൈറ്റിൽ നിങ്ങൾ കേട്ടു. ഹല്ലേലൂയ. നമ്മുടെ സന്ദേശം ഇപ്പൊ അതല്ലാത്തതുകൊണ്ട് അങ്ങോട്ടേക്ക് പോകുന്നില്ല. അപ്പൊ പ്രിയ സഹോദരങ്ങളെ, അപ്പോ ഈ യേശുവിനെ സത്യദൈവമായി സ്വീകരിക്കുക. ഒരു കൂട്ടം ദൈവദാസന്മാരെന്ന് പറയുന്നവർ അന്ന് ഒരിക്കല് ഒരു ഡിബേറ്റ് ഉണ്ടായിരുന്നപ്പോ അവരോട് ചോദിച്ചൊരു ചോദ്യമാണ്, ബൈബിൾ ഏതെങ്കിലും ഒരു വാക്യമുണ്ടോ? അവരോട് യേശുവിന് അവിടെ ദൈവം എന്ന് ഇവിടെ ദൈവം ദൈവം എന്ന് പറഞ്ഞിട്ടുള്ളതല്ല ഈ ചോദിക്കണേ. യേശുവിനെ സത്യദൈവമായി സ്വീകരിക്കാൻ ബൈബിളിൽ ഒരു വാക്യമുണ്ടോ? കുറെ പേരെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും മുഖത്തും നോക്കുന്നല്ല, അന്നോ രണ്ടും വാക്യം തന്നില്ല. നിങ്ങൾക്ക് വാക്യം ഉണ്ടെങ്കിൽ താഴെ എഴുതാം, എനിക്ക് മനസ്സിലാവുമല്ലോ, എനിക്കത് വിശ്വസിക്കാനാ. യേശുവിനെ സത്യദൈവമായി സ്വീകരിക്കുക, അല്ലെങ്കിൽ യേശുവിനെ സത്യദൈവമായി വിശ്വസിക്കുക. ഈ രണ്ട് വാക്യങ്ങൾ ഏതെങ്കിലും ഒന്നുണ്ടോ? യേശുവിനെ കർത്താവായി സ്വീകരിക്കാൻ വാക്യമുണ്ട്, റോമലേഖനം 10:9 അല്ലേ? യേശുവിനെ ദൈവപുത്രനായി സ്വീകരിക്കാൻ വാക്യമുണ്ട്, 1 യോഹന്നാൻ 4:15. യോഹന്നാൻ 20:31 പറയുന്നു, ഈ ബൈബിൾ എഴുതിയതിന്റെ ബൈബിളിലെ എല്ലാ ആത്ബോധങ്ങളും അടയാളം എഴുതിയ ഉദ്ദേശം യേശു ദൈവപുത്രനെ നിങ്ങൾ വിശ്വസിക്കേണ്ടതിന്. സത്യദൈവം എന്ന് വിശ്വസിക്കാനല്ല, ദൈവപുത്രനെ നിങ്ങൾ വിശ്വസിക്കേണ്ടത്, വിശ്വസിച്ചിട്ട് അവന്റെ നാമത്തിൽ ജീവൻ ഉണ്ടാകേണ്ടത്. പക്ഷേ നിങ്ങൾ എവിടെയും കണ്ടിട്ടോ യേശുവിനെ സത്യദൈവമായി സ്വീകരിക്കുക, വിശ്വസിക്കുകയാണ് ബൈബിളിൽ? കർത്താവായി സ്വീകരിക്കുക. ആ കർത്താവ് ഏകസത്യ ദൈവമായ യേശു പറഞ്ഞു, ഞാൻ പറഞ്ഞതല്ല, യേശു പറഞ്ഞ ആ പിതാവിലേക്ക് നമ്മളെ കൊണ്ടുപോകും. അത് കർത്താവ് പറഞ്ഞ ഫോളോ മീ. അപ്പൊ നമുക്കിത് പിടിക്കാൻ പറ്റത്തില്ല, കാരണം നമുക്ക് സത്യം അറിയാത്തത് കൊണ്ട്. എന്തായിരുന്നു സത്യം? യേശു ഞാൻ പറഞ്ഞത് സത്യത്തിന് സാക്ഷി നിൽക്കാനാണ്. സത്യതാൽപര്യവരൊക്കെ എന്റെ വാക്ക് കേൾക്കും, അല്ലാത്തവർ കേൾക്കത്തില്ല. ഇതിന് ജനം രണ്ടായി മുറിയും. സത്യതയെ പറയുമ്പോൾ സത്യത്തിനെ സ്വതന്ത്രമാക്കും. ഇന്ന് വരെ എറിഹ കോട്ടയുടെ ഉള്ളിലാണ് കുഞ്ഞെ നീ ആയിരുന്നെങ്കിൽ ഇന്ന് ഈ വചനം നിന്നെ സ്വതന്ത്രമാക്കും, ഇന്ന് ഈ വചനം നിന്നെ സ്വതന്ത്രമാക്കും. പ്രിയ സഹോദരങ്ങളെ, വളരെ സ്പിരിച്വാലിറ്റിയെ പോലെ നമുക്ക് തോന്നും. ദൈവത്തിനെ ആദ്യത്തെ ദൈവമാക്കാൻ പിശാചി തിരക്ക് കൂട്ടി. മാനവലം മുഴുവൻ മരണത്തിന് കീഴിലായി. ഇവിടെയും ഒടുക്കത്തേതമായി യേശുവിനെ സത്യദൈവമാക്കി പിതാവായ ദൈവത്തെ റീപ്ലേസ് ചെയ്തുകൊണ്ട് ദൈവ ഇഷ്ടം മനുഷ്യൽ നിന്നും മറയ്ക്കുന്ന. എന്താണ് ദൈവ ഇഷ്ടം? 1:26 ജനം ശുദ്ധീകരണത്തിലൂടെ ദൈവത്തിന്റെ സാദൃശ്യവും സ്വരൂപവും പ്രാപിച്ച് അവർ ദൈവത്തിന് വേണ്ടി ദൈവത്തിന്റെ പ്രോപ്പർട്ടിയായ ഭൂമിയെ ദൈവപുത്രന്മാരായ അവർ വാഴണം. ജയിക്കുന്നവൻ ദൈവത്തിന്റെ മകൻ. ഒരുപാട് 21:7, 20:22 അവർ എന്നേക്ക് രാജാക്കന്മാർ. കുഞ്ഞെ നീ ഒരു രാജാവ്, അതിനൊക്കറിയൂ. ദൈവത്തിന്റെ ഭൂമിയിലെ രാജാവ്, യേശുവിന്റെ കീഴിലുള്ള രാജാവ്, യേശുവിനോട് ചേർന്നുള്ള രാജാവ്. ദൈവത്തിന്റെ ഇഷ്ടം. ഇതിനെ മറക്കുക. ഇവിടെ എരിഹോ കോട്ട കെട്ടി നിന്റെ ആവശ്യങ്ങൾ നടക്കുക. യേശുവിനെ ആരാധിക്കുക, യേശുവിനെ സത്യദൈവമായി ആരാധിക്കുക. പ്രിയ സഹോദരങ്ങളെ, ഇതല്ല ബൈബിളിലെ സന്ദേശം, ചതിക്കുന്ന സന്ദേശമാണ്. ഇതല്ല ബൈബിളിലെ സന്ദേശം. ഞാൻ ദൈവത്തിന്റെ ദാസന്മാരെ, അച്ഛന്മാരെ, മെത്രന്മാരെ, സകലരെയും, ക്രിസ്തീയ സമൂഹത്തിലുള്ള സകലരെയും സ്നേഹത്തോടെ ഇൻവൈറ്റ് ചെയ്യുക. യേശു ദൈവമാണെന്ന് പറയുന്ന കാര്യമാണ്, ഞാൻ യേശു ദൈവമാണെന്ന് വിശ്വസിക്കുന്നത്. ഏത് ദൈവം അല്ല? പിതാവായ സത്യ ദൈവമല്ല, ആ ദൈവത്തിന്റെ പുത്രനാണ്. എല്ലാ ദൈവപുത്രന്മാരെയും ദൈവങ്ങളെന്നാ ബൈബിൾ വിളിക്കുന്നത്. തിയോസ്, ദൈവം എന്നതിക്ക് നമ്മൾ ചിന്തിക്കും. യേശുവിനെ സത്യദൈവമായി സ്വീകരിക്കുക എന്നൊരു വാക്ക് നിങ്ങളുടെ ബൈബിളിലുണ്ട്. ടൈറ്റസ് 2:12 തുടർന്ന് നിൽക്കട്ടെ, അത് ട്രാൻസ്ലേഷൻ മിസ്റ്റേക്ക് ആണെന്നും പിഒസി ബൈബിളിൽ അങ്ങനെയല്ല എന്ന് ഓൾറെഡി നമ്മൾ പറഞ്ഞിട്ടുണ്ട്. താല്പര്യമുള്ള പിഒസി ബൈബിൾ വായിച്ചു പോകാം. ഹല്ലേലൂയ. റോമ 9:5 അവിടെ നിൽക്കട്ടെ, അത് എഴുതണ്ട, കാരണം അതൊക്കെ ഓൾറെഡി പോയ വചനം. അതായത് ട്രാൻസ്ലേഷൻ മിസ്റ്റേക്ക് ഇട്ടിരിക്കുക. ദൈവം അവനെ ഏറ്റവും ഉയർത്തി സകലനാമത്തിന് ഉപരിയായ നാമം കൊടുത്തു എന്നുള്ളതിന്റെ മറ്റൊരു എണവാക്യം മാത്രമാണത്. അത് KJV വായിച്ചു നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. കിങ് ജെയിംസ് വർഷം വായിച്ചു നോക്കുമ്പോൾ അവിടെ ഒരു കോമയുണ്ട്. ഹല്ലേലൂയ. ദൈവം അനുവദിക്കുന്നതിൽ ഈ സന്ദേശത്തിന്റെ താഴെ ആ ബ്ലോഗ് കൂടി ഇടാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾക്ക് കാണുന്നവർക്ക് മനസ്സിലാവും. അപ്പൊ ചിലർ പറയുന്നത് ഒന്ന് യോഹന 5:20 കഴിഞ്ഞ സന്ദേശം കേട്ട് നോക്ക്. അത് ട്രാൻസ്ലേഷൻ മിസ്റ്റേക്ക് അല്ല, അത് വ്യാഖ്യാനിക്കുന്നവർ തെറ്റായി വ്യാഖ്യാനിക്കുന്നു. കഴിഞ്ഞ സന്ദേശം കേട്ട് നോക്കുക. ഒന്ന് ഞാൻ 5:20 ആ കോട്ട ഇടിഞ്ഞു വീഴുന്നത് കൂടെ കാണുന്നത് എന്താണത് എന്ന് കാണിച്ചിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പ്രിയ സഹോദരങ്ങൾ, ഈ ഒരു വാക്യങ്ങളിലൂടെയൊക്കെയാണ് ഈ ദുരുപദേശത്തെ അവർ സ്ഥാപിച്ചുകൊണ്ടിരുന്നത്. പ്രത്യേകമായി ഈ 3 വാക്കുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. വേറെയുണ്ട്, അതൊക്കെ ദൈവം അനുവദിക്കുന്ന അടുത്ത നാളുകളിൽ തകർന്ന് താഴെ വീഴുവാൻ ദൈവത്തിന്റെ ആത്മാവിടെയാണ്. പ്രിയ സഹോദരങ്ങളെ, ഈ എരിഹോ കോട്ട തകർന്ന് താഴെ വീഴണം. യേശുവിന് നാം വേണ്ട ബഹുമാനം കൊടുക്കണം. യേശുവിനെ അനുഗമിക്കണം. യേശുവാണ് നമ്മുടെ തല. യേശുവിന്റെ തലയാണ് ദൈവം എന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. ശരിയല്ലേ? ഹല്ലേലൂയ. ഏതൊരു സ്ത്രീയുടെ തല? പുരുഷൻ. പുരുഷ തല ക്രിസ്തു. ക്രിസ്തുവിന്റെ തല ദൈവം. കുറുമ്പി ലഹരി വായിച്ചു നോക്ക്. അതില്ല എങ്കിൽ അതുകൂടി വായിച്ച് നമുക്ക് ഈ സന്ദേശത്തിലൂടെ അവസാനിപ്പിക്കാം. ഫസ്റ്റ് കൊരിന്ത്യൻസ് 11:3 11:3
എന്നാൽ ഏത് പുരുഷന്റെയും തല ക്രിസ്തു, സ്ത്രീയുടെ തല പുരുഷൻ, ക്രിസ്തുവിന്റെ തല ദൈവം എന്ന് നിങ്ങൾ അറിയണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു.
നിങ്ങൾ അറിയണം സഹോദരങ്ങളെ, നിങ്ങൾ അറിയണം ക്രിസ്തുവിന്റെ തലയാണ് ദൈവം എന്ന്. നിങ്ങൾ ഏക സത്യ ദൈവം ക്രിസ്തുവിന്റെ തലയാണ്. എവിടെ? ബൈബിള് പറയും. എന്നാൽ ബൈബിൾ എന്ന് പറയുമ്പോ അപ്പൊ ക്രിസ്തുവാര? ഈ ദൈവത്തിന്റെ പുത്രൻ. ദൈവത്തിന്റെ പുത്രൻ തന്നെ നമ്മുടെ കർത്താവ്. സർവപ്രപഞ്ചത്തെയും സൃഷ്ടിക്കാൻ ദൈവം ഉപയോഗിച്ച വ്യക്തിത്വം. ദൈവത്തിന്റെ വചനം നമ്മളുടെ തല, നമ്മളുടെ മൂത്ത സഹോദരൻ. ഇതൊക്കെ മനസ്സിലാക്കുക, വിശ്വസിക്കുക. ആ ക്രിസ്തു പറയുന്നത് കേട്ട് പിതാവ് പറഞ്ഞു ഇവന് ചെവി കൊടുപ്പിൻ. ആ പറയുന്നത് കേട്ട് ക്രിസ്തുവിനെ അനുഗമിച്ച് തലയെ അനുസരിച്ച് ആ പിതാവിന്റെ അടുക്കൽ എത്തിച്ചേരാൻ നോക്ക്. ഇതിനേക്കാൾ ഉപരിയായി ആ പിതാവിന്റെ അടുക്കൽ എത്തിച്ചേരുക നമ്മുടെ ലക്ഷ്യം. ഇവിടെ നമ്മുടെ എന്തെങ്കിലും ഡോക്ടറി സ്ഥാപിച്ചെടുക്കുകയല്ല, ആ യേശുവിനെ അനുഗമിക്കുക. അതുകൊണ്ട് യേശുവിനെ അനുഗമിക്കുക കേൾക്കാതെ, യേശുവിനെ ആരാധിക്കുക മാത്രം കേട്ട് അവസാനിക്കുന്ന ഒരു ചരിത്രമാണ് കഴിഞ്ഞ നാളുകളിലുള്ളത് അല്ലേ? എന്നാൽ യേശുവിനെ അനുഗമിക്കുവാൻ പറയുന്ന ദൈവദാസന്മാരുണ്ട്. അവർക്കായി ദൈവത്തിന് ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ഇതുമായി ബന്ധപ്പെട്ട് ഒരു കാര്യം കൂടി ഒന്ന് പറഞ്ഞോളട്ടെ. ഇവിടെ രണ്ട് കൂട്ടരായി ജനം തിരിയും. രണ്ട് കൂട്ടരെന്ന് പറയുന്നത് ഒന്ന് ചിതറിക്കുന്നവർ, ഒന്ന് അനുകൂലമായവരും. ഒരു വത്സര സഹോദരി ചോദിച്ചോ, ഇതിന്റെ ഉത്തരവും കൂടെയാണ്. ഈ വചനം വരുമ്പോ രണ്ട് ടൈപ്പ് ആളുകൾ വരും. അതെ, ഇങ്ങനെയാണ്. ഒരിക്കൽ യേശു ക്രിസ്തു നിന്റെ ശിഷ്യന്മാർ യേശുവിനോട് പറഞ്ഞു, നിന്റെ നാമത്തിൽ ഒരുവൻ ഭൂതങ്ങളെ പുറത്താക്കുന്നത് ഞങ്ങൾ കണ്ടു, അവൻ ഞങ്ങളെ അനുഗമിക്കാഞ്ഞതിനാൽ ഞങ്ങൾ അവനെ വിലക്കി. കർത്താവ് പറഞ്ഞു, വിലക്കരുത്. എനിക്ക് പ്രതികൂലമല്ലാത്തവൻ എനിക്ക് അനുകൂലമാണ്. ഒരു ഗ്രൂപ്പ് അവർ യേശുവിനകത്ത് പ്രവർത്തിക്കുന്നു, യേശുവിന് പ്രതികൂലമായിട്ടൊന്നും പറയുന്നില്ല. ഇതേപോലെ ഒരു കൂട്ടം ദൈവജനമുണ്ട്, അവര് ഈ ദൈവവചനത്തെ എതിർക്കുന്നില്ല, അവരനുകൂലമാണ്. പക്ഷെ അവർ പബ്ലിക്കായിട്ട് ലൈക്ക് ഒന്നും ചെയ്യത്തില്ല, കാരണം അവർക്ക് പേടിയുണ്ട്, തങ്ങളെ അവർ ഒറ്റപ്പെടുത്തും. ഇനി വേറൊരു കൂട്ടം വ്യക്തിത്വമുണ്ട്, യേശുവിനെ സപ്പോർട്ട് ചെയ്യാത്തൊരു കൂട്ടം. ഇവൻ ഭൂതങ്ങളെ പുറത്താക്കുന്നത് പിശാചിന്റെ ആത്മാവിനാണ്. പിശാചിന്റെ ആത്മാവ്. യേശു പറയുന്നൊരു കാര്യം, ഇതുപോലുള്ള ബന്ധങ്ങൾ യേശു പറയുന്നൊരു കാര്യം, എനിക്ക് പ്രതികൂലമായവൻ ചെതറിക്കുന്നു. ചെതറിക്കും, ജനത്തെ ചെതറിച്ച് കളയും. യേശുവിനോട് ചേരാതെ ചെതറിക്കുവാനായിട്ട് അറിയാം. ഇതുപോലുള്ള സന്ദേശങ്ങൾ ഭൂതാത്മാവിനാലാണ് യേശു ക്രിസ്തു ഭൂതങ്ങളെ പുറത്താക്കുന്നത്. ഇതേപോലെ ചെതറി. അപ്പൊ രണ്ട് ഗ്രൂപ്പായിട്ട് തിരിയും. ഷാജി ജോസഫ് പറഞ്ഞു, യേശു ദൈവമേ അല്ല എന്ന് പറഞ്ഞു. ബ്ലോക്ക്, ചെതറിക്കുക, ചെതറിക്കുക. ഷാജി ജോസഫ് എന്താ പറഞ്ഞത് നിങ്ങൾക്ക് അറിയാമല്ലോ.
അപ്പോ ജനം രണ്ടായിട്ട് പിരിയും. പ്രിയ സഹോദരങ്ങളെ, നിങ്ങളിതിൽ ഏതിലും പെടുന്നു? ഒന്ന് ചെതറിക്കുന്ന ഗ്രൂപ്പ്, അവരുടെ ഫലത്താൽ അവരെ തിരിച്ചറിയാം. ഒന്ന്, ക്രിസ്തുവിൽ നിലനിന്ന് ക്രിസ്തുവിൽ വളർന്ന് ദൈവ സ്വഭാവം, ദൈവപുത്രന്റെ സ്വഭാവം വെളിപ്പെടുത്തുന്ന. ഒന്ന് യോഹന്നാൻ 3:9 ദൈവത്തിന്റെ വചനം പറയുന്നു, ദൈവം ജനിച്ചവൻ പാപം ചെയ്യുന്നില്ല. ദൈവത്തിന്റെ വിത്തവല്ല കിടക്കുന്നു, ഒരു പാപം ചെയ്യാൻ കഴിയുകയില്ല. ആ അവസ്ഥയിലേക്ക് യേശുവിനെ അനുഗമിച്ച് ദൈവ സ്വഭാവം വെളിപ്പെടുത്തുന്ന വേറൊരു കൂട്ടം. ഏത് കൂട്ടത്തിൽ നമ്മൾ കടന്നു വരുന്നു? നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്യുക. നമ്മൾ ഇന്ന് യെരിഹോ കോട്ടയിൽ തടഞ്ഞു നിൽക്കുകയാണോ? അതോ നമ്മുടെ ഹൃദയത്തിൽ ഈ യെരിഹോ കോട്ട ഇടിച്ച് താഴെ വീണു? യേശുവിനെ അനുഗമിച്ച് ആ പിതാവിന്റെ അടുക്കൽ നമ്മൾ എത്തിച്ചോ? ഈ കോട്ടയുടെ അപ്പുറം തന്നെ ഉണ്ട്. ഓ ലോർഡ്, എല്ലാം ഫാദർ, ഐ താങ്ക് യു. ഈ കോട്ടയുടെ അപ്പുറം ശ്രദ്ധിച്ചാട്ടെ, ഈ ചിത്രത്തിൽ കാണാൻ കഴിയും വിശ്വസിക്കുന്നു. കോട്ടയുടെ അപ്പുറം എന്താ എഴുതിയേക്കണേ? ദൈവ ഇഷ്ടം, ദി വിൽ ഓഫ് ഗാഡ്. കോട്ടയുടെ അപ്പുറം എന്നാ ഉണ്ട്? ദി വിൽ ഓഫ് ഗാഡ്. യേശു പറഞ്ഞു, എന്നെ കർത്താവേ കർത്താവേ എന്ന് പറയുന്ന ഏവരും അല്ല. നമ്മൾ ജയിലിൽ നിന്ന്, ലോകം എന്ന ജയിലിൽ നിന്ന് വെളിയിലിറങ്ങാൻ എന്നാ പറഞ്ഞേ? യേശുവിനെ കർത്താവായി ചിന്തിച്ചു. അതൊരു ആവശ്യമാണ്. എന്നാൽ ദൈവ രാജ്യത്തിന്റെ അകത്ത് കേട്ട ദൈവ ഇഷ്ടം നാം നമ്മുടെ ജീവിതത്തിലൂടെ ചെയ്യണം. എന്താണ് ദൈവ ഇഷ്ടം? യേശുവിനെ അനുഗമിച്ചു, പഴയ മനുഷ്യനെ ഉപേക്ഷിച്ചു, പുതിയ മനുഷ്യനെ ധരിച്ചു, ക്രിസ്തുവാകുന്ന തലയോളം വളർന്നു, ദൈവത്തിന്റെ സാദൃശ്യവും സ്വരൂപവുമുള്ള ദൈവപുത്രന്മാരായി നമ്മൾ വെളിപ്പെട്ട് 1:26 നമ്മുടെ ജീവിതത്തിൽ അലങ്കരിക്കണം. ഇതാണ് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഇത് വ്യക്തതയോടെ മനസ്സിലാക്കുക, അതനുസരിച്ച് അവനവനെ തന്നെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുക. ചിതറിക്കുന്നവരാകാതെ, ഹല്ലേലൂയ, ക്രിസ്തുവിൽ പണിയുന്നവരായി, ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കുന്നവരായി, നമ്മുടെ ഹൃദയത്തിലെ ചിന്തകൾ ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കുന്നവരായി തീരുവാൻ നമുക്ക് ദൈവസ്ഥത്തിൽ, ദൈവത്തിന്റെ സന്നിധിയിൽ ശരണപ്പെടാം, ക്രിസ്തുവിൽ ആശ്രയിക്കാം. എല്ലാ കണ്ണുകളും അടയട്ടെ. താങ്ക് യു ഡാഡി. ഓഹ്, സ്വർഗീയ പിതാവേ, അങ്ങയുടെ ഓമനപുത്രനായ ക്രിസ്തുവിലൂടെ അങ്ങ് ജനത്തോട് സംസാരിച്ചതിനായി നന്ദിയോട്. നിത്യജീവനായി നിയമിക്കപ്പെട്ടവർ വിശ്വസിച്ചു എന്ന് വചനത്തിൽ കാണുന്നു. എന്റെ ആടുകൾ എന്റെ സ്വരം കേൾക്കുന്നു, അവർ എന്നെ അനുഗമിക്കുന്നു, ഞാൻ അവർ നിത്യജീവൻ കൊടുക്കുന്നു എന്ന് വചനത്തിൽ കാണുന്നു. അപ്പോൾ തന്നെ അങ്ങ് വചനത്തിലൂടെ പറഞ്ഞു, നിങ്ങൾ വിശ്വസിക്കാത്തത് നിങ്ങൾ എന്റെ ആട്ടിൻകൂട്ടത്തിലുള്ളവർ അല്ലാത്തത് കൊണ്ടാണ്. ദൈവസന്തതിയായവൻ ദൈവത്തിന്റെ വചനം കേൾക്കും. ജനം രണ്ടായി മുറിയുന്നല്ലോ പിന്നെ അങ്ങ് തന്ന സന്ദേശത്തിനായി നന്ദി. പരിശുദ്ധാത്മാവേ, അങ്ങ് ക്രിസ്തുവിലൂടെ പ്രവർത്തിക്കുന്നതിനായി, ജനത്തിന്റെ ഹൃദയങ്ങളെ തുറന്നു കൊടുക്കുന്നതിനായി, ഈ ജനത്തെ ഓരോ നിമിഷവും അങ്ങ് ക്രിസ്തുവിലൂടെ പിതാവിലെത്തിക്കുവാൻ സഹായിക്കുന്നതിനാണ് ദൈവത്തിന്റെ സ്തോത്രം. ഞങ്ങൾ അങ്ങിൽ ആശ്രയിക്കുന്നു. അങ്ങ് കഴിഞ്ഞ നാളുകളിൽ അസത്യത്തിന്റെ പല മേഖലകളും പിശാചി ഞങ്ങളുടെ ഹൃദയത്തിൽ കോട്ട കെട്ടി. എന്നാൽ ഞങ്ങളുടെ പോരിന്റെ ആയുധങ്ങൾ ചെടികങ്ങളല്ല, കോട്ടകൾ ഇടിപ്പാൻ ദൈവസന്നിധിയിൽ വെള്ളമുള്ളതത്രേ എന്ന് പറയുന്ന ദൈവത്തിന്റെ വചനത്തിനായി നന്ദിയോട്. ജനത്തിന്റെ ഹൃദയങ്ങളിൽ കോട്ട ഇടിച്ചു കളഞ്ഞതിനായി നന്ദിയോട്. യേശു ക്രിസ്തുവിന്റെ ദൈവരാജ്യത്തിന്റെ സുവിശേഷം 1:26 ദൈവത്തിന്റെ ഇഷ്ടം സ്ഥാപിച്ചെടുക്കുന്നതിനായി നന്ദി. ക്രിസ്തുവിൽ അടിസ്ഥാനം വിട്ട് പരിശുദ്ധാത്മാവിനാ ചിന്തകളാൽ വളർന്ന് പിതാവിൽ എത്തിച്ചേരുവാൻ ആ ദൈവിക ഭവനം ഞങ്ങളുടെ ഉള്ളിലും തുടർന്ന് സഭയിലും പരിപൂർണമായി പൂർത്തിയാവും ഞങ്ങളെ സഹായിച്ച ഈ ജനത്തെ എല്ലാം കടക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഇവരുടെ സകല ആവശ്യങ്ങളിലും അങ്ങ് മഞ്ഞും മഴയും അയക്കണമേ. രോഗികളായിരിക്കുന്ന സൗഖ്യമാക്കണമേ പിതാവ്. അങ്ങയുടെ സമാധാനത്താൽ ഇവരെ അനുഗ്രഹിക്കും. അങ്ങയുടെ സമാധാനം ഇവരെ നിറയും. ഇവർക്ക് താവെ വളർന്ന് പന്തലിക്കുന്ന വൃക്ഷം പോലെ ഒരു കടുകുമണിയായ ദൈവരാജ്യ സന്ദേശം. അത് വളർന്ന് പന്തലിച്ച് എല്ലാ മേഖലയിലും പടരുന്നവർക്കും ആശ്വാസമായിട്ടിരുന്ന പടർന്ന് പന്തലിച്ച് അവൃക്ഷമായി തീരുവാൻ ഇതാ കർത്താവ് ഇങ്ങനെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അതല്ലോ അതിന്റെ സ്വഭാവം. മഹത്വമല്ല ഞങ്ങൾ അംഗീകരിക്കും. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ദൈവം നിങ്ങളോട് കൂട്ടായിരിക്കട്ടെ. കർത്താവ് നിങ്ങളെ മാനിക്കട്ടെ. കേട്ടപോലെ നിങ്ങൾക്ക് അനുഗ്രഹമായി എന്ന് വിശ്വസിക്കുന്നു. മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുത്താട്ടെ. നിങ്ങളുടെ അകത്തെ ചിന്തക്കനുസരിച്ചിരിക്കും നിങ്ങളുടെ പ്രവൃത്തിയിലൂടെ നമുക്ക് ഫലം കാണുവാനായിട്ട് ഇടയാകും. പ്രവൃത്തിയിലൂടെ വൃക്ഷത്തെ, അല്ലെങ്കിൽ ഫലത്തിലൂടെ വൃക്ഷത്തെ നമുക്ക് തിരിച്ചറിയുവാൻ കഴിയും. കർത്താവ് യേശു പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ പിതാവിന്റെ പ്രവൃത്തി ചെയ്യുന്നു. നമ്മളെ ആരുടെ ആരാണ് നമ്മുടെ പിതാവ് എന്നുള്ളത് നമ്മുടെ പ്രവൃത്തിയിലൂടെ അറിയാം. പേടിച്ച് ഭയപ്പെട്ടിരിക്കരുത്. ഗോ ഹെഡ്. കൃപ കൃപ എന്ന ആർക്ക് തുല്യമാണ്. മുന്നോട്ട് മുന്നോട്ട് മുന്നോട്ട്. സർവബാബേലെ നമ്മുടെ മഹാപർവ്വതമേൽ അത് സമപൂർണിയായി സഹായിക്കട്ടെ, കൂട്ടായിരിക്കട്ടെ. പ്രൈസ് ദ ലോർഡ്.